So, brothers and sisters and dear friends, I wonder if we realize or appreciate what a tremendous privilege it is to have with us the Word of God.
Priya Sodhrinmare Sodhrimare Suhruthukale Namukku Deiva Vachanam Namukku Labhichittundu Ennullathu Etra Valiya Oru Bhagyamanu Ennu Naam Shariyaya Reethiyil Manasilakkunnundo Ennu Njan Samshayikkunnu.
In our own language.
നമ്മുടെ സ്വന്തം ഭാഷകളിൽ.
ബിക്കോസ് മോസ്റ്റ് ഓഫ് അസ് ഹിയർ ആർ പ്രോബബ്ലി വെരി ഫെമിലിയർ വിത്ത് ദ ബൈബിൾ. വി ഓൾ ഹാവ് എ കോപ്പി ഇൻ ആർ ഹോം ആൻഡ് മോർ ദാൻ വൺ കോപ്പി.
നാം എല്ലാവരും നമുക്ക് ബൈബിളിൽ വളരെ സുപരിചിതം, ബൈബിൾ വളരെ സുപരിചിതമാണ്. നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിൽ ഒന്നിലധികം കോപ്പികൾ ബൈബിൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ഭാഷയിൽ ലഭിച്ച ഈ ബൈബിളിനെ നാം അത്രയധികം വിലമതിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു.
വി കൻ ബിക്കം ഫെമിലിയർ വിത്ത് ഇറ്റ് ദാറ്റ് we don't value it enough.
നാം വളരെ പരിചിതമായതുകൊണ്ട് നാം ബൈബിളിനെ വിലമതിക്കുന്നില്ല.
There are so many many Christians, believers, who have a Bible at home and have had it for many years and have never read through it even once.
ഒരിക്കൽ പോലും ബൈബിൾ തുറന്ന് വായിക്കാതെ വേദപുസ്തകം തങ്ങളുടെ ഷെൽഫുകളിൽ അടുക്കി വെച്ച് അനേക ക്രിസ്ത്യാനികൾ അവരുടെ ഭവനത്തിൽ അങ്ങനെ ബൈബിൾ ഉണ്ടെങ്കിലും ബൈബിൾ വായിക്കുന്നില്ല.
വാട്ട് ഇസ് ദാറ്റ് പ്രൂഫ്?
അതെന്താണ് തെളിയിക്കുന്നത്?
ഐ ടെൽ യു വാട്ട് ഇറ്റ് പ്രൂവ്സ്. ഇറ്റ് പ്രൂവ്സ് ദാറ്റ് ദേ ഡു നോട്ട് ബിലീവ് ദാറ്റ് ദ ബൈബിൾ ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്.
ബൈബിൾ ദൈവവചനമാണ് എന്ന് അവർ വിശ്വസിക്കുന്നില്ല എന്നതിന്റെ ഉത്തമ തെളിവാണത്.
ബിക്കോസ് ഇഫ് ദേ ഡിഡ് ബിലീവ് ഇറ്റ് വാസ് ദ വേർഡ് ഓഫ് ഗോഡ്, ദേ വുഡ് ഹാവ് റെഡ് it again and again.
Adu deiva vachanam aanennu avar vishwasichirunnengil bible avar veendum veendum vaikkumayirunnu.
And sometimes when I find people say they are born again and they have no interest in studying God's word,
avar veendum jananam praabichavaranennu avakashapettukayum deiva vachanam vaikkuvan avarku oru taalpariyam illatha aalukale njan kaanumbol,
and in hearing God speak to them through it every day, I have to tell you honestly, I question whether they are really born again.
ദൈവ വചനത്തിലൂടെ ദൈവം വ്യക്തിപരമായിട്ട് അവരോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്ന ഇത്തരം ആളുകളെ കാണുമ്പോൾ അവർ വീണ്ടും ജനനം പ്രാപിച്ചവരാണോ എന്ന് ഞാൻ ശരിക്കും സംശയിക്കുന്നു.
New birth is like the birth of a baby. And you know, when a baby is born, it begins to cry for milk from the very first day. Nobody has to...
പൊതുജനനം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ പിറവി പോലെയാണ്. ആ കുഞ്ഞ് ജനിച്ച നാൾ മുതൽ പാലിന് വേണ്ടി കരയുന്നു. ആരും ആ കുഞ്ഞിനെ പാലിന് വേണ്ടി കരയുവാൻ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല.
To teach it. If it does not cry for milk, we have to say it's an unhealthy baby, it's born prematurely, it's sick, it's not normal.
പാലിന് വേണ്ടി കരയാത്ത ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് കാലത്തിന് മുമ്പേ ജനിച്ച ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിന് രോഗാതുരയായ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിന് അതുകൊണ്ടാണ് പാലിന് താല്പര്യമില്ലാത്തത് എന്ന് നാം അനുമാനിക്കേണ്ടിയിരിക്കുന്നു.
All normal babies will cry for milk from the very time it's born.
ജനിച്ചത് മുതൽ എല്ലാ സാധാരണ കുഞ്ഞുങ്ങളും പാലിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കും.
1 Peter and chapter 2 says,
ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു.
1 Peter 2
1 Petrus 2nd adhyayam
and verse 2, like newborn babes long for the pure milk.
ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവിൻ.
Word. What is a newborn babe desire? Milk. And here it says that in the new birth, the milk for the newborn baby is God's word.
ഒരു ജനിച്ച കുഞ്ഞ് പാലിന് വേണ്ടി കരയുന്നു. ഇവിടെ ഇത് ദൈവവചനത്തിൽ പറയുന്നു. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ദൈവവചനത്തിനായുള്ള ഇപ്രകാരമുള്ള കാംക്ഷ അദ്ദേഹത്തിനുണ്ടാകണം.
I found my own life when I was born again. I was 55 years ago.
55 വർഷങ്ങൾക്ക് മുമ്പ് 19.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചത്.
I had a desire to read God's word. I'd never read the Bible fully in all my life, even though I was born in a Christian family.
ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചിരുന്നുവെങ്കിലും വേദപുസ്തകം ഞാൻ മുഴുവനുമായി വായിച്ചിരുന്നില്ല. എന്നാൽ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച ശേഷം വേദപുസ്തകം വായിക്കുവാനുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം എന്റെ ഉള്ളിൽ ഉടലെടുത്തു.
But now I found a great desire to read through it, and in about 6 months I read through the whole Bible.
അതിനെ തുടർന്ന് 6 മാസം കൊണ്ട് ഞാൻ മുഴുവൻ വേദപുസ്തകവും ഒരു പ്രാവശ്യം വായിച്ചു തീർത്തു.
And then I began to study it deeply. I had a hunger for God's word.
അതിനെ തുടർന്ന് ഞാൻ ദൈവവചനം ആഴമായി പഠിക്കുവാനായിട്ട് തുടങ്ങി. ദൈവവചനത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പ് എന്റെ ഹൃദയത്തിൽ ഉടലെടുത്തു.
And that has guided me throughout my life.
എന്റെ ജീവിതം മുഴുവൻ ഈ ഒരു വിശപ്പ്, ദൈവവചനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം എന്നെ മുമ്പോട്ട് നയിച്ചിട്ടുണ്ട്.
Answered my questions, solved many of my problems, given me comfort in difficult situations.
എന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം, എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് ഉറപ്പ്, ഇതെല്ലാം എനിക്ക് ദൈവവചനത്തിലൂടെ ലഭിച്ചിട്ടുണ്ട്.
And given me the answer to know what I should do when I face a problem or a situation where I don't know which way to turn.
ഏത് വഴിയിൽ തിരഞ്ഞെടുക്കണം, ഏത് വഴി തിരഞ്ഞെടുക്കണം എനിക്ക് അറിയാതിരിക്കുമ്പോൾ, ഒരു പ്രശ്നം എനിക്കുണ്ടാകുമ്പോൾ, അതിനൊക്കെയുള്ള ഉത്തരവും മറുപടിയും എനിക്ക് ദൈവവചനത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്.
So I have come through the years, through 55 years of studying the word, to respect this book greatly.
അതുകൊണ്ട് 55 വർഷം ഈ ദൈവവചനം പഠിച്ചതിൽ നിന്നും ഈ ദൈവവചനത്തെ ആഴമായി ബഹുമാനിക്കുവാൻ ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്.
I don't have the slightest doubt in my mind that this is God's word.
ഇത് ദൈവത്തിന്റെ വചനമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് എന്റെ ഹൃദയത്തിൽ അല്പം പോലും സംശയമില്ല.
And so when we read in the word of God about the last days just before Christ comes again,
ക്രിസ്തു വരുന്നതിനു മുമ്പുള്ള അവസാന നാളുകളെ കുറിച്ച് ദൈവവചനത്തിൽ നാം വായിക്കുമ്പോൾ,
about the situation that's going to be in the world,
ഈ ലോകത്തിലുള്ള അവസ്ഥയെക്കുറിച്ച് നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ,
the disciples asked Jesus once, we read in Matthew 24,
മത്തായി 24 നാം ഇപ്രകാരം വായിക്കുന്നു, ശിഷ്യന്മാർ യേശുവിനോട് ഇപ്രകാരം ചോദിച്ചു.
Matthew 24 and verse 3,
മത്തായി 24 രണ്ടാം വാക്യം,
what will be the sign of your coming and of the end of the age? That's the last word that they were asking.
അവർ കർത്താവിനോട് ചോദിക്കുകയാണ്, അങ്ങയുടെ വരവിന്റെ അടയാളം എന്താണ്?
The last question almost before they went into the Lord's table a few days later.
അതിനെ തുടർന്ന് അവര് അപ്പം ഒന്നിച്ച് ഭക്ഷിക്കുന്നതിന് മുമ്പ് അവർ കർത്താവിനോട് ചോദിച്ച അവസാനത്തെ ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്.
And Jesus replies, this is the last part of verse 3.
അവസാന ഭാഗത്താണ്.
And Jesus replies saying, many people think it's famines, earthquakes, wars. No.
നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് അവർ പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ.
Those things come later. What's the first thing Jesus said is going to be the sign of the last days?
അവസാന നാളുകളുടെ അടയാളം അതെന്താണ് എന്നതിനെ കുറിച്ച് കർത്താവ് എന്താണ് പറഞ്ഞത്? ആദ്യം എന്താണ് സംഭവിക്കുക? യുദ്ധങ്ങളും ഒക്കെ പിന്നീടാണ് ഉണ്ടാവുക.
See to it, verse 4, that no one deceives you.
അവിടെ പറയുന്നു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ.
And again he repeats it, verse 11.
11 വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും.
Many false prophets will arise and will deceive many. And again it says in verse 24, false Christs and false prophets will arise and will show great signs.
24 വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും.
And deceive, if possible, even the elect. I have told you in advance.
ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു.
So this is the major sign that Jesus said would be characteristic of the last days. And yet many people who speak about the second coming of Christ don't mention this primarily.
യേശുക്രിസ്തുവിന്റെ അവസാന നാളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി യേശുക്രിസ്തു പറഞ്ഞത് ഈ തരത്തിലുള്ള വഞ്ചനയെ കുറിച്ചാണ്. എന്നാൽ അവസാന നാളുകളെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ ഈ കാര്യത്തെ കുറിച്ച് പരാമർശിക്കാറില്ല.
They talk about other things, about Israel and the wars and famines, etc.
അവർ സാധാരണ ഇസ്രായേലിനെ കുറിച്ചും യുദ്ധങ്ങളെ കുറിച്ചും ഒക്കെയാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളത്.
So what is the area where this deception is going to take place?
ഈ വഞ്ചന സംഭവിക്കുന്നത് ഏത് മേഖലയിലാണ്?
There could be many, many areas. It speaks about false signs and wonders in verse 24. And there are a lot of false signs and wonders going on nowadays.
പല മേഖലകളിലും ഈ വഞ്ചന സംഭവിക്കാം. 24 വാക്യത്തിൽ അവിടെ തെറ്റിക്കാനായിട്ടുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും എന്ന് അവിടെ വായിക്കുന്നു. ഇന്ന് പലയിടങ്ങളിലും ഇപ്രകാരം തെറ്റിക്കുന്ന തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്.
But what is the important thing that we should bear in mind when we think of the last days and the end of the age?
കാലത്തിന്റെ അവസാനം, അവസാന നാളുകൾ എന്നൊക്കെ നാം ചിന്തിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്താണ്?
Listen to what Jesus said. Matthew 24:11. Many false prophets will arise and will deceive many.
ആദ്യമായി കർത്താവ് പറഞ്ഞത് കള്ളപ്രവാചകന്മാർ വന്ന് അനേകരെ തെറ്റിക്കും.
Okay? And in that context he says lawlessness, verse 12, is going to increase and most people's love will grow cold.
ആ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തു പറയുകയാണ് അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും.
How does the love of Christians become cold?
എങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ സ്നേഹം തണുത്തുപോകുന്നത്?
When sin increases in the world, why should the love of Christians become cold?
ലോകത്തിൽ അധർമ്മം പെരുകുമ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ സ്നേഹം തണുത്തുപോകേണ്ടത്?
See, you light a candle and it will burn just as brightly in the light and in the darkness.
നിങ്ങൾ ഒരു മെഴുകുതിരിയെ കുറിച്ച് ചിന്തിക്കുക. ഇരുട്ടിലാണെങ്കിലും വെളിച്ചത്തിലാണെങ്കിലും ആ മെഴുകുതിരി ഒരുപോലെയാണ് പ്രകാശിക്കുന്നത്.
Suppose you take a candle, a lit candle, to a room where there is light. It's burning with a certain amount of brightness.
ഒരു കത്തിച്ച മെഴുകുതിരിയുമായി ഒരു റൂമിലേക്ക് ഞാൻ പോയാൽ, അവിടെ വെളിച്ചമുള്ള ഒരു റൂമിൽ ഞാൻ പോയാൽ, ആ മെഴുകുതിരി കത്തുന്നു. ആ മെഴുകുതിരി ഒരു ചെറിയ പ്രകാശം ആ റൂമിൽ വിതറുന്നു.
Now you turn off the light in that room and it's all dark. The candle is still burning the same.
അവിടെ നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, ആ റൂമിൽ മുഴുവൻ ഇരുട്ടാണ്, എന്നാൽ അപ്പോഴും ആ മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്നു.
So our love for Jesus does not have to decrease just because there's darkness around and sin around and lawlessness and sin is going to increase. That shows that what we thought was love for Jesus was not really love for Jesus.
നമ്മുടെ ചുറ്റിനും ഇരുട്ടും അധർമ്മവും അന്ധകാരവും ഒക്കെ പെരുകുമ്പോൾ ഈ സ്നേഹം തണുത്തുപോകേണ്ട ആവശ്യമില്ല. ഈ മെഴുകുതിരിയെ പോലെ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ അധർമ്മം തണുത്തുപോകുന്നു എന്നിവിടെ എഴുതിയിരിക്കുന്നു. തണുത്തുപോകുന്നെങ്കിൽ അതിന്റെ കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കും.
It's just an emotional, external, superficial thing. And the deception of false teachers is what leads many believers to have a false understanding of their love for Jesus. For example,
യേശുക്രിസ്തുവിനോടുള്ള അവരുടെ സ്നേഹത്തെക്കുറിച്ച് ഈ കള്ളപ്രവാചകന്മാരുടെ ഉപദേശം മൂലം ആളുകൾക്ക് ഒരു തെറ്റായ ധാരണയാണുള്ളത്.
Such a lot of so-called praise and worship and singing and all that, and a lot of people think they love Jesus because of that. That is not
വളരെയധികം ആരാധന കൂട്ടങ്ങൾ, സ്തുതി, പാട്ട്, മ്യൂസിക്, ഇങ്ങനെ താളലയങ്ങളോടുകൂടെ സ്തുതിക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ ആളുകൾ വിചാരിക്കുന്നത് അവർ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ്.
The mark of love for Jesus Christ. That's a deception to think that that is the mark of love for Jesus Christ.
യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന്റെ തെളിവാണ് ഈ രീതിയിൽ ഒരു ആരാധന സ്തുതിയുക്കുന്ന അന്തരീക്ഷത്തിൽ എന്റെ ഹൃദയത്തിൽ തോന്നുന്ന വികാരം യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ തെളിവാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നെങ്കിൽ, ഒരു വ്യക്തി ചിന്തിക്കുന്നെങ്കിൽ, അതൊരു ഒരു തെറ്റിദ്ധാരണയാണ്.
Jesus said very clearly in John 14:15.
യോഹന്നാൻ 14 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ യോഹന്നാൻ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു പ്രകാരം പറഞ്ഞു,
If you love me, you will keep my commandments.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളു.
It's obedience to God's word and to his commandments that is the mark of love for Jesus.
യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ തെളിവ് അവന്റെ വചനങ്ങളെ അനുസരിക്കുന്നതാണ്, അവന്റെ വാക്കുകളെ അനുസരിക്കുന്നതാണ്.
When love goes cold, obedience to God's commandments grows cold. So the false prophets are people who are telling you, once you've accepted Jesus, you don't have to obey, it's not so important.
അതുകൊണ്ട് കള്ളപ്രവാചകന്മാർ ആരാണ്? നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അനുസരണത്തിന് അത്ര പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വികാരങ്ങളിൽ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടായാൽ മതി.
And once you listen to those false prophets, you're going to be led astray. This is the primary danger of the last days. I believe with all my heart.
അവസാന നാളുകളിലെ ഒരു പ്രധാനപ്പെട്ട വഞ്ചന ഇതാണ്.
We are close to the coming of Jesus Christ.
യേശുക്രിസ്തുവിന്റെ വരവിനെ നാം വളരെ സമീപിച്ചിരിക്കുന്നു എന്ന് ഞാൻ മുഴുവൃദയത്തോടെ വിശ്വസിക്കുന്നു.
And I believe that we should all be expecting to see Jesus in our lifetime.
നമ്മുടെ ജീവിതകാലത്ത് തന്നെ യേശുക്രിസ്തു വരുമെന്ന പ്രതീക്ഷയോടെ നാം കാത്തിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
I'm expecting to see Jesus in my lifetime.
എന്റെ ജീവിതകാലത്ത് യേശുക്രിസ്തുവിനെ നേരിട്ട് കാണുമെന്നാണ് എന്റെ പ്രതീക്ഷ.
The apostle Paul was expecting to see Jesus in his lifetime.
അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതകാലത്ത് യേശുക്രിസ്തുവിനെ നേരിട്ട് കാണും എന്ന് പ്രതീക്ഷയുള്ളവനായിരുന്നു.
He says in 1 Thessalonians 4
ഒന്ന് തെസ്സലോനിക്കയ ലേഖനം 4-ാം അധ്യായത്തിൽ അവൻ ഇങ്ങനെ പറയുന്നു.
About the coming of the Lord will descend from heaven, he says.
അവിടെ പറയുന്നു.
He says in 1 Thessalonians 4:15.
4-ാം അധ്യായം 1 Thessalonians 4:15 ഇങ്ങനെയാണ് പറയുന്നത്.
We who are alive and remain until the coming of the Lord. He doesn't say you people who are alive or those people who are alive. He says we.
കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. പൗലോസ് പറയുമ്പോൾ നിങ്ങൾ എന്നല്ല പറയുന്നത്, അവർ എന്നല്ല പറയുന്നത്, ശേഷിക്കുന്നവരായ നാം അവർക്ക് മുമ്പാകെയില്ല, നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് പറയുന്നു.
Who are alive?
അവർ ജീവനോടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ, കർത്താവിന്റെ വരവെങ്കിൽ ജീവനോടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ പൗലോസ് തന്നെയും എണ്ണുന്നു.
Was Paul expecting that he himself would be alive at the coming of Christ?
കർത്താവ് വരുമ്പോൾ താനും ജീവനോടെ ഇരിക്കും എന്നാണ് പൗലോസിന്റെ പ്രതീക്ഷ.
But later on, a few years later, maybe 10 years later, the Lord showed him that he was not going to be alive and he's going to go home. And so he says, the Lord has shown me when 2 Timothy 4:6 that the time of my departure is at hand.
എന്നാൽ 10 വർഷത്തിനു ശേഷം അവൻ ഈ ലോകത്തെ വിട്ട് പോകണം, കർത്താവിന്റെ വരവിന് മുമ്പ് തന്നെ അവൻ പോകണം എന്ന് ദൈവാത്മാവ് പൗലോസിനെ ഓർപ്പിക്കുകയും അങ്ങനെ നമ്മൾ 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നാം അപ്രകാരം വായിക്കുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു.
So until the Lord shows us, no, your time on earth is over, we should all be expecting to see the Lord in our lifetime.
അതുകൊണ്ട് നമ്മുടെ നിര്യാണകാലം ത്തെക്കുറിച്ച് ദൈവം നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കാണിച്ചു തരുന്നതുവരെ നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കർത്താവിനെ നേരിട്ട്, കർത്താവിന്റെ പ്രത്യക്ഷത വരെ കർത്താവിനെ നാം നമ്മുടെ ജീവിതകാലത്ത് തന്നെ നേരിട്ട് കാണും എന്നുള്ള പ്രത്യാശയോടുകൂടെ ഇരിക്കുന്നവരായിരിക്കണം.
That's the right way to live.
അതാണ് ജീവിക്കുന്നതിന്റെ ശരിയായ രീതി.
And since we are very close to the coming of the Lord, we have to be careful about this area of deception, false teachers with signs and wonders leading us to a false understanding of what it means to love Jesus Christ.
അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അവസാന നാളുകളിൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് എന്താണ് എന്ന് ഒരു തെറ്റായ ധാരണ ഈ കള്ളപ്രവാചകന്മാർ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നാം അനുവദിക്കരുത്. നാം അതിനെക്കുറിച്ച് ശ്രദ്ധാലുക്കളായിരിക്കണം.
That's why we need to come back to the truth.
നാം സത്യത്തിലേക്ക് മടങ്ങി വരണം.
Of God's word, if you love Jesus, you'll keep his commandments.
ദൈവവചനത്തിൽ പറയുന്നത് നാം കർത്താവിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ മാറ്റമില്ലാത്ത തെളിവ് അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നു എന്നുള്ളതാണ്.
There's no other proof of love.
സ്നേഹത്തിന് മറ്റൊരു തെളിവില്ല.
Let's go back to Matthew 24.
മത്തായി 24-ാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും പോകാം.
Because many people, lawlessness has increased, most people's love will grow cold. He's referring to believers.
അവിടെ വിശ്വാസികളെ പ്രതിപാദിച്ചുകൊണ്ട് പൗലോസ് പറയുന്നു, അധർമ്മം പെരുകുമ്പോൾ അനേകരുടെ സ്നേഹം തണുത്തുപോകും.
Because unbelievers don't love at all. Where's the question of it growing cold? It never became hot in the first place.
അവിശ്വാസികളെ സംബന്ധിച്ചോളം അവരുടെ ഹൃദയത്തിൽ ഏതായാലും സ്നേഹം ഇല്ലല്ലോ. അവരുടെ ഹൃദയത്തിൽ ആദ്യം തന്നെ സ്നേഹമേ ഇല്ല. സ്നേഹമില്ലെങ്കിൽ പിന്നെ സ്നേഹം തണുക്കുവാനുള്ള സാധ്യതയും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസികളെ കുറിച്ചാണ്
പറയുന്നത്. Verse 13, the one who endures until the end will be saved.
എന്നാൽ ഇവിടെ അനേകരുടെ സ്നേഹം തണുത്തുപോകും എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും.
So in the context, what does it mean?
ഈ പശ്ചാത്തലത്തിൽ ഈ എന്താണ് ഇതിന്റെ അർത്ഥം?
The one who endures to the end in love for me, says Jesus, will be saved.
അവസാനത്തോളം എന്നോടുള്ള സ്നേഹത്തിൽ നിലച്ചിരിക്കുന്ന ആളുകൾ, അവസാനത്തോളം എന്നോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുന്ന ആളുകൾ, അവർ രക്ഷിക്കപ്പെടും.
So I see that the most important thing for all of us to bear in mind if we are going to be ready for the coming of the Lord is to preserve ourselves in a fervent love for Jesus Christ, not an emotional love that's expressed on Sunday morning in songs etc, but a love that's
കർത്താവിന്റെ വരവിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനോട്, കർത്താവിനോട് നമ്മുടെ ഹൃദയത്തിൽ ഒരു അതിയായ സ്നേഹം, ആഴമായ സ്നേഹം കർത്താവിനോട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ആ സ്നേഹത്തിൽ നാം നിലച്ചിരിക്കണം എന്നുള്ളതാണ്. ഞായറാഴ്ച രാവിലെ മനോഹരമായ ഗാനങ്ങൾ പാടുന്നതിലല്ല ആ സ്നേഹം നാം വെളിപ്പെടുത്തേണ്ടത്.
Manifested in obedience to the word of God.
എന്നാൽ ദൈവവചനം അനുസരിക്കുന്നതിലൂടെ ആ സ്നേഹം നാം വെളിപ്പെടുത്തണം.
Obedience to the commandments of Jesus Christ.
യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ആ സ്നേഹം വെളിപ്പെടുത്തണം.
Especially the commandments given in the Sermon on the Mount.
പ്രത്യേകിച്ചും പർവ്വത പ്രസംഗത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ആ വാക്യങ്ങൾ.
That is the proof that we love Jesus Christ.
നാം യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവ് അതാണ്.
So if we preserve ourselves in that, we will endure until the end.
നാം ആ സ്നേഹത്തിൽ നിലച്ചിരിക്കുന്നുവെങ്കിൽ അവസാനത്തോളം നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയും.
But if you become careless in keeping the commandments, in other words, your love for Jesus is getting colder and colder.
നിങ്ങൾ കൽപ്പനകൾ പാലിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധയില്ലാത്തവരാവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള, കർത്താവിനോടുള്ള സ്നേഹം അത് തണുത്തുകൊണ്ടിരിക്കുന്നു.
Then you will find that you will be deceived and you will fall astray.
അപ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെടുവാനും നിങ്ങൾ തെറ്റിപ്പോകുവാനും സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
And then it says here in verse 14, another sign towards the end of the age, this gospel of the kingdom shall be preached in the whole world for a witness to all the nations. And then the end shall come. Matthew 24, verse 14.
അവസാനത്തിന് അവസാനം വരുന്നതിന് മുമ്പുള്ള മറ്റൊരു അടയാളം, കർത്താവിന്റെ വരവിന് മുമ്പുള്ള മറ്റൊരു അടയാളം നാം ഇവിടെ 14 വാക്യത്തിൽ വായിക്കുന്നു. രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും.
We know the gospel as the gospel of the grace of God.
ദൈവകൃപയുടെ സുവിശേഷം, അതാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷം.
We know the gospel is the gospel of salvation.
രക്ഷയുടെ സുവിശേഷം, സുവിശേഷം രക്ഷയുടെ സുവിശേഷമാണ്.
But here it is called the gospel of the kingdom.
എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് രാജ്യത്തിന്റെ സുവിശേഷം എന്നാണ്.
What does that mean?
അതിന്റെ അർത്ഥം എന്താണ്?
So let me show you two verses.
ഞാൻ രണ്ട് വാക്യങ്ങൾ നിങ്ങളെ കാണിക്കട്ടെ.
John the Baptist came preaching in Matthew chapter 3.
മത്തായി 3 അധ്യായം.
Repent. For the kingdom of heaven is at hand.
സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു.
He was preaching to the nation of Israel, and the nation of Israel had been occupied with the kingdom of earth.
ഇസ്രായേൽ ജനങ്ങളോടാണ് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത്. അവര് ഈ ഭൂമിയുടെ, ഈ ഭൗമികമായ ഒരു രാജ്യത്തിന്റെ സുവിശേഷത്താൽ പിടിക്കപ്പെട്ട് കവർന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ മക്കളോട് യോഹന്നാൻ സ്നാപകൻ പറയുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ.
ഫോർ 1500 years Moses had given them the law and taught them that if they kept the law and they obeyed God, God would bless them with prosperity, with healing, and with an earthly land, Canaan.
1500 വർഷങ്ങളായി നിയമങ്ങൾ കൊടുത്ത് അതിനെ തുടർന്ന് മോശ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ നിയമങ്ങൾ അനുസരിച്ചാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങൾക്ക് ഭൗമികമായ സമ്പത്ത്, വസ്തുവകകൾ, എല്ലാ തരത്തിലുള്ള ഭൗമികമായ അനുഗ്രഹങ്ങളാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും.
And every earthly blessing, they would never be in debt. They'd be the highest among all the nations.
ഞാൻ നിങ്ങളെ വാലല്ല തലയാക്കും, നിങ്ങൾ എല്ലാ രാജ്യങ്ങളിലും വലിയവരാകും, നിങ്ങൾ ഒരിക്കലും കടക്കാരാകുകയില്ല, നിങ്ങൾ കടം വാങ്ങുകയില്ല. ഈ തരത്തിലുള്ള ഭൗമികമായ അനുഗ്രഹങ്ങൾ.
Every earthly blessing, there's not one mention of a heavenly blessing under the law.
ആ ന്യായപ്രമാണത്തിന്റെ കീഴിൽ സ്വർഗരാജ്യത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവരാജ്യത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എല്ലാ അനുഗ്രഹങ്ങളും ഭൗമികമായ അനുഗ്രഹങ്ങളാണ്.
It is only rain and prosperity on earth.
ഭൂമിയിൽ അനുഗ്രഹത്തിന്റെ സമൃദ്ധി, അതായിരുന്നു അവരെ സംബന്ധിച്ചോളം ഭൂമിയിലെ അനുഗ്രഹങ്ങൾ, അതായിരുന്നു അവർക്കുള്ള വാഗ്ദത്തം.
And their earthly enemies would be defeated.
അവരുടെ ഈ ഭൂമിയിലെ ശത്രുക്കൾ തോൽപ്പിക്കപ്പെടും.
You never read in the Old Testament of Israel fighting with Satan.
ഇസ്രായേൽ പിശാചിനോട്, ഇസ്രായേൽ മക്കൾ പിശാചിനോട് യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് നാം പഴയ നിയമത്തിൽ വായിക്കുന്നില്ല.
Satan doesn't appear in any battle in the Old Testament.
പഴയ നിയമത്തിലെ യുദ്ധങ്ങളിലൊന്നും പിശാചിനെ അല്ല നമ്മൾ കാണുന്നത്.
Their whole preoccupation was with earth. Their vision was earthly.
അവരുടെ ദർശനം ഭൗമികമായിരുന്നു. അവരുടെ മനസ്സ് കുരുങ്ങിക്കിടന്നത് ഈ ഭൂമിയിലായിരുന്നു.
The things of earth, the material wealth of the earth, overcoming earthly enemies, etc.
ഈ ഭൂമിയിലെ സമ്പത്ത്, ഈ ഭൂമിയിലുള്ള വസ്തുവകകൾ, ഈ ഭൂമിയിൽ എന്തെങ്കിലും ജയം, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരെ സംബന്ധിച്ചോളം അവരുടെ മനസ്സിലുണ്ടായിരുന്നത്.
So after 1500 years of this, John the Baptist comes and says, repent, which means turn around.
1500 വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ സ്നാപകൻ വന്ന് അവരോട് പറയുന്നു, നിങ്ങൾ മനസ്സാന്തരപ്പെടുക, ഈ ഒരു ചിന്താഗതിയിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു വരിക.
Turn around from facing earthly blessing.
ഈ ഭൗമികമായ അനുഗ്രഹങ്ങളുടെ പുറകെ പോകുന്ന ആ യാത്രയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരിക.
And now look for the kingdom of heaven.
ഇപ്പോൾ നിങ്ങൾ സ്വർഗരാജ്യത്തെ കുറിച്ച് ചിന്തിക്കുക, സ്വർഗരാജ്യത്തിങ്കിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തുക.
That is the message of repentance with which the gospel begins.
സുവിശേഷം ആരംഭിക്കുന്ന മാനസാന്തരത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്.
That is how he prepared Israel to receive the Messiah.
മശിഹായെ സ്വീകരിക്കുവാനായി ഇസ്രായേൽ മക്കളെ അവൻ ഒരുക്കിയത്, യോഹന്നാൻ സ്നാപകനിലൂടെ ദൈവം ഒരുക്കിയത് ഇപ്രകാരം ആണ്.
And unfortunately, in the message of that message of repentance is not being preached today.
എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ, ഈ മാനസാന്തരത്തിന്റെ സുവിശേഷം ഇന്ന് പ്രസംഗിക്കപ്പെടുന്നില്ല.
What is that? Turn from preoccupation with the things of earth.
ഈ മാനസാന്തരത്തിന്റെ പ്രസംഗം എന്താണ്? ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ നിങ്ങളുടെ കണ്ണുടക്കി കിടക്കുന്ന ഈ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞ് സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക. നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാം.
But we are not to be preoccupied with the things of earth like Israel was.
എന്നാൽ ഇസ്രായേൽ ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ മുഴുകിയിരുന്നത് പോലെ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കരുത്.
We are not to be occupied with prosperity and healing and earthly blessings.
സമൃദ്ധി, സൗഖ്യം, ഭൂമിയിലെ അനുഗ്രഹങ്ങൾ, ഈ കാര്യങ്ങളിലായിരിക്കരുത് നിങ്ങളുടെ മനസ്സ്. ലോകത്തിൽ ജീവിക്കുന്നു, എന്നാൽ ലോകക്കാരല്ലാതെ ജീവിക്കുന്നു. ഇസ്രായേൽ മക്കൾ ഈ ലോകത്തിൽ അവർ ജീവിച്ചു, പക്ഷേ അവർ ലോകക്കാരായിട്ടാണ് ഈ ലോകത്തിൽ ജീവിച്ചത്.
That's the difference. And when a Christian lives in the world and acts as though this world is his inheritance and this is the main thing for him,
ഒരു ക്രിസ്ത്യാനി ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകമാണ് അവന്റെ സമ്പാദ്യം, ഈ ലോകം ആണ് അവൻ ഏറ്റവും വലുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിച്ചാൽ,
he is living under the old covenant.
അവൻ ഇപ്പോഴാണ് ജീവിക്കുന്നതെങ്കിലും അവൻ പഴയ നിയമത്തിന്റെ കീഴിലാണ് ജീവിക്കുന്നത്.
this gospel of the kingdom, of heaven. And that's why the Bible says that Jesus Christ did something wonderful for us through his death, resurrection and ascension.
ഇതാണ് സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം. അതുകൊണ്ടാണ് യേശുക്രിസ്തു തന്റെ മരണത്തിലൂടെ, തന്റെ ഉയർപ്പിലൂടെ, തന്റെ സ്വർഗാരോഹണത്തിലൂടെ യേശുക്രിസ്തു ഈ ഒരു കാര്യം ചെയ്തു എന്ന് നാം വായിക്കുന്നത്.
This is how the gospel of the kingdom of heaven becomes ours.
സ്വർഗ ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം നമുക്ക് സ്വായത്തമായി തീരുന്നത് ഈ വഴിയിലൂടെയാണ്.
In Ephesians in chapter 2,
എഫേസ്യ ലേഖനം രണ്ടാം അധ്യായം,
it says that when we were dead in our trespasses, Ephesians chapter 2,
എഫേസ്യ ലേഖനം രണ്ടാം അധ്യായം,
when we were dead in our trespasses and sins, verse 1, Jesus, God in his rich mercy sent his son and saved us.
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു.
When we were dead, verse 5, he made us, Ephesians 2:5, made us alive together with Christ.
അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും ചെയ്തു.
That means when Christ was raised up from the dead, we were raised up with him.
ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവനോടൊപ്പം നാമും ഉയർപ്പിക്കപ്പെട്ടു.
It's an amazing truth that when Christ died on the cross, we died with him and we were raised up with him.
ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ നാം അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു എന്നും ക്രിസ്തു ഉയർത്തപ്പെട്ടപ്പോൾ നാമും അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു എന്നും ഉള്ളത് ഒരു അത്ഭുതകരമായ സത്യമാണ്. അത് മാത്രമല്ല,
verse 6, we were raised up, also lifted up to the heavenly places in our spirit to sit with Christ in the heavenly places.
അത് മാത്രമല്ല, നാം ഏഴാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു.
This is an amazing truth.
ഇതൊരു അത്ഭുതകരമായ സത്യമാണ്.
That a Christian in his spirit, even though physically he's on the earth, he's seated in the heavenly places.
ഒരു ക്രിസ്ത്യാനി അവൻ ഈ ഭൂമിയിലാണ് അവൻ ജീവിക്കുന്നതെങ്കിലും അവന്റെ ആത്മാവിൽ അവൻ ഉയർത്തപ്പെട്ട് അവൻ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്.
He views things on earth spiritually from a heavenly standpoint.
അവൻ ഈ ഭൂമിയിലാണെങ്കിലും അവൻ കാര്യങ്ങളെ കാണുന്നത് ആത്മികമായി സ്വർഗത്തിന്റെ കണ്ണിലൂടെയാണ്, സ്വർഗത്തിന്റെ കാഴ്ചപ്പാടോടുകൂടെയാണ്.
And that's why it goes on to say also in Colossians and chapter 3, these are verses that very few Christians seem to live by. Colossians 3,
കൊലോസ്യ ലേഖനം മൂന്നാം അധ്യായം,
everyone, if you are raised up with Christ, keep seeking the things above.
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരങ്ങളിലുള്ളത് അന്വേഷിക്കുകയും വളരെ കുറച്ച് ക്രിസ്ത്യാനികൾ മാത്രമേ ഈ തരത്തിലുള്ള സത്യങ്ങൾ കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുള്ളൂ.
Seated at the right hand of God.
ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കപ്പെട്ടിരിക്കുന്നു.
Your mind on the things above and not on the things of earth.
ഉയരത്തിലുള്ളത് അന്വേഷിക്കുക, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക.
For you have died to this world and your life is now hid with Christ in God.
കാരണം നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു.
This is true Christianity.
ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം.
See, Jesus was a heavenly man who walked on this earth.
യേശുക്രിസ്തു ഈ ഭൂമിയിൽ നടന്നെങ്കിലും യേശുക്രിസ്തു സ്വർഗീയനായ ഒരു വ്യക്തിയായിരുന്നു.
And every true Christian, if he is born again and filled with the Holy Spirit, he has to be a heavenly man who walks on this earth.
വീണ്ടും ജനനം പ്രാപിച്ച് ആത്മാവിൻ നിറയപ്പെട്ട ഒരു ഏതു ക്രിസ്ത്യാനിയും അവൻ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ടെങ്കിലും അവൻ ഒരു സ്വർഗീയനായി നടക്കുവാനാണ് ദൈവം അവനെ വിളിച്ചിട്ടുള്ളത്.
You know, it says that we sing in that song, heaven came down and glory filled my soul.
സ്വർഗം ഇറങ്ങി വന്നു, മഹത്വം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു എന്ന് ഒരു പാട്ട് നാം പാടാറുണ്ടല്ലോ.
That's what the Holy Spirit has come to do, to bring heaven down into our heart and to make us heavenly people. We live on the earth, we work, earn our living, raise children, build houses, work, seek employment, work and take care of our children and bring them up and get them married, etc.
നാം ഭൂമിയിൽ ജീവിക്കുകയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുകയും കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും അവരുടെ ജോലിക്കായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് നാം ഈ ഭൂമിയിൽ അപ്രകാരം ജീവിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വർഗത്തിന്റെ മൂല്യങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ്.
But we are called to be a heavenly people. Our mind is set on the things above and not on the things of earth.
ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഭൂമിയിലുള്ള കാര്യങ്ങളിലല്ല നമ്മുടെ മനസ്സ് സ്വർഗത്തിലെ കാര്യങ്ങളിൽ ചിന്തിച്ച് അങ്ങനെ ഈ ഭൂമിയിൽ സ്വർഗീയരായി ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു.
Because the kingdom of heaven is more important to us than the kingdom of earth.
ഈ ഭൂമിയിലെ രാജ്യത്തെക്കാട്ടിലും സ്വർഗരാജ്യം ദൈവരാജ്യം നമുക്ക് പ്രധാനപ്പെട്ടതായിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ജീവിക്കേണ്ടത്.
So this is the gospel of the kingdom that is going to be preached. Jesus said in Matthew 24:14,
Matthayi 24-ന്റെ 14-ൽ യേശു ക്രിസ്തു പറഞ്ഞ ആ ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ഇതാണ്.
The last days and then the end will come.
അന്ത്യന അവസാന നാളുകളിൽ ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അതിനെ തുടർന്ന് അവസാനം വരും.
The kingdom of earth, the kingdom of heaven is a kingdom of righteousness, peace and joy in the Holy Spirit. Turn with me to this other verse I want to show you.
ഞാൻ നിങ്ങളെ മറ്റൊരു വാക്യം കാണിക്കട്ടെ. റോമാലേഖനം
14.
റോമാലേഖനം 14. ദൈവരാജ്യം.
Romans 14 and verse 17.
റോമാലേഖനം 14-ന്റെ 17-ാം വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഈ വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കട്ടെ.
The kingdom of God is not eating and drinking, but righteousness and peace and joy in the Holy Spirit. So, it is righteousness, peace and joy in the Holy Spirit. The Holy Spirit has come to bring the kingdom of heaven into our hearts.
പരിശുദ്ധാത്മാവ് വന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവരാജ്യത്തെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. ആ ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ ഉള്ള സന്തോഷവുമാണ്.
And what is that? Righteousness, peace and joy in the Holy Spirit. That's what the Holy Spirit has come to give. So the gospel of the kingdom is, as I said, first of all, a gospel about the things of heaven.
ഞാൻ ആദ്യം പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് അത് ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന കാര്യമാണ്.
The things of earth primarily.
ഭൂമിയിലുള്ള കാര്യങ്ങളല്ല.
And it is a gospel that proclaims righteousness and peace and joy in the Holy Spirit.
അതുമാത്രമല്ല ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും പ്രഖ്യാപിക്കുന്ന ഒരു ജീവിത ശൈലിയാണ്.
So we need to ask ourselves whether the gospel we have heard is a gospel of righteousness that leads us to righteousness in our life, that leads us to overcome sin and makes our life righteous, whether it's a gospel that brings peace into our lives and into our homes and into our relationships, whether it's a gospel that's brought joy into our hearts.
നാം ഇതുവരെ കേട്ട സുവിശേഷം അത് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണോ? നാം കേട്ട ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ നീതിയും നമ്മുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ സമാധാനവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ഒക്കെ കൊണ്ടുവരുന്ന ഒരു സുവിശേഷമാണോ നാം കേട്ടിട്ടുള്ളത്?
So here is a test by which we know whether we are hearing the gospel of the kingdom.
ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണോ നാം കേട്ടത് എന്നതിന്റെ ഒരു ഒരു തെളിവ്, ഒരു ടെസ്റ്റ്, ഒരു പരീക്ഷ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം.
Because this is how we are going to endure till the end.
ഇപ്രകാരം മാത്രമേ നമുക്ക് അവസാനത്തോളം സഹിച്ചു നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ.
Honestly, that if you do not take these words seriously, You're not going to endure till the end.
ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയട്ടെ, ഈ വാക്കുകളെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവസാനത്തോളം സഹിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല.
The one who endures to the end, Matthew 24:13, will be saved, and this gospel of the kingdom will be preached in the whole world.
അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും.
So I see these verses in Matthew 24:12-14 all connected with enduring till the end.
മത്തായിസ് എഴുതിയ ഈ സുവിശേഷത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഓരോ വാക്യങ്ങളും അവസാനം സഹിത്തോളം സഹിച്ചു നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് ബന്ധപ്പെടുത്തിയാണ് ഓരോ വാക്യങ്ങളിലും എഴുതിയിട്ടുള്ളത്.
To endure till the end in fervent love for Jesus Christ.
അവസാനത്തോളം യേശുവിനോടുള്ള സ്നേഹത്തിൽ അവസാനത്തോളം നിലനിൽക്കുക.
To listen to the gospel of the kingdom when many other gospels are being preached in the world today.
ഇന്ന് ഈ ലോകത്തിൽ മറ്റ് പലതരത്തിലുള്ള സുവിശേഷങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ശ്രദ്ധിക്കുക, ദൈവരാജ്യത്തിന്റെ സുവിശേഷം ചെവിക്കൊള്ളുക.
The gospel of the forgiveness of our sins is incomplete. It's an incomplete gospel.
നമുക്ക് പാപക്ഷമ ലഭിക്കുന്നു എന്ന് പറയുന്ന ആ സുവിശേഷം അത് അപൂർണമായ ഒരു സുവിശേഷമാണ്.
It is not coupled with the message of righteousness, peace and joy in the Holy Spirit.
നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അതിനോടൊപ്പം ചേർന്നു പോകുന്നില്ലെങ്കിൽ ആ പാപക്ഷമയുടെ സുവിശേഷം അപൂർണമാണ്.
That is the kingdom of God. Jesus came proclaiming the kingdom of God.
യേശു ക്രിസ്തു ദൈവരാജ്യം ദൈവരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തു വന്നത്.
And this is the big mistake that is there is in a lot of preaching today.
ഇന്ന് അനേകരുടെ പ്രസംഗങ്ങളിലുമുള്ള ഒരു പ്രകടമായ തെറ്റ് ഇതാണ്, വലിയ തെറ്റ് ഇതാണ്.
When God brought you to this earth, he had a plan for your life, my brothers and sisters.
പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളെ ഈ ഭൂമിയിൽ ആക്കിയപ്പോൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു.
David says that in Psalm 139, even in the old covenant he understood that.
പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ദാവീദിന് ഈ കാര്യം മനസ്സിലായിരുന്നു. 139 സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ ഇപ്രകാരം പറയുന്നു.
Let me read that to you. Psalm 139.
സങ്കീർത്തനം 139 ഈ വാക്യം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കട്ടെ.
He says about his birth in his mother's womb, he says, my frame was not hidden from you.
എന്റെ അമ്മയുടെ ഞാൻ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു.
You wove me, Psalm 139:13, you wove me in my mother's womb.
13-ാം വാക്യം, നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു.
And fearfully wonderfully you made me.
ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു.
And then it goes on to say in verse 16, in the middle of verse 16 of Psalm 139,
139-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യത്തിന്റെ മധ്യഭാഗത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു,
in your book all the days meant for my life were written for me.
നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു, എന്നെ കുറിച്ചെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു.
When as yet there was not even one of them. That means before my first earthly day had started.
ഞാൻ ഈ ഭൂമിയിലെ എന്റെ ജീവിതം ആരംഭിച്ച ആദ്യത്തെ നാള് അത് ആരംഭിക്കുന്നതിന് വളരെ മുമ്പും തന്നെ എന്നെ കുറിച്ചെല്ലാം അങ്ങയുടെ പുസ്തകത്തിൽ അങ്ങ് എഴുതിയിരുന്നു.
You had written down in your book in heaven my entire earthly life plan.
എന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ മുഴുവൻ ചിത്രവും അങ്ങ് ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ സ്വർഗത്തിലുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
What I should do each day, where I should be each day, what I should fulfill in my life.
ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത്, ഞാൻ എന്റെ ജീവിതത്തിലൂടെ എന്താണ് പൂർത്തിയാക്കേണ്ടത്, എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ പദ്ധതിയും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
For me it's been a wonderful thing to discover this truth.
ഈ സത്യം കണ്ടെത്തിയത് എനിക്ക് വളരെ വളരെ അത്ഭുതകരമായിട്ട് തോന്നി.
That before I was born God made a plan for me in his mind. When it says his book, he doesn't have books like we have, it's in his mind.
ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു, അവന്റെ പുസ്തകത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിലുണ്ടായിരുന്നു.
In the mind of God, he knew me as one who was going to be one of his children, and he made a plan for my life, for every day of my life before I was born.
ഞാൻ അവന്റെ മകനാകുമെന്നും എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഓരോ ദിവസത്തെ കുറിച്ചുമുള്ള പദ്ധതി അവൻ രൂപപ്പെടുത്തി അവന്റെ പുസ്തകത്തിൽ അവന്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു.
And his desire was for me and is for me that I should walk in that plan and fulfill it.
ഞാൻ ആ പദ്ധതിയിൽ എന്റെ ജീവിതം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ പദ്ധതി പ്രകാരം ഞാൻ നടന്ന് ദൈവത്തിന്റെ ആ പദ്ധതി പൂർണ്ണമായും നിറവേറ്റണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ അന്നും ഇന്നുമുള്ള താല്പര്യം.
Very few human beings fulfill that plan.
എന്നാൽ വളരെ കുറച്ച് മനുഷ്യർ മാത്രമേ ദൈവത്തിന്റെ ഈ പദ്ധതി തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിറവേറ്റാറുള്ളൂ.
Very few believers fulfill that plan.
വളരെ കുറച്ച് വിശ്വാസികൾ മാത്രമേ ഈ പദ്ധതി നിറവേറ്റാറുള്ളൂ.
You cannot fulfill that plan if you do not seek God's kingdom first.
നിങ്ങൾ മുന്നമേ ദൈവത്തിന്റെ രാജ്യം അല്ല അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ ദൈവികമായ പദ്ധതി നിറവേറ്റുവാനായിട്ട് കഴിയുകയില്ല.
See, I can either see God's kingdom or my kingdom. You cannot fulfill that plan if in your life you want to do your will and not God's will.
നിങ്ങൾ ഒന്നുകിൽ ദൈവരാജ്യം അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലെ രാജ്യം അന്വേഷിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ ദൈവഹിതം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഹിതം ചെയ്യുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു.
The only one who can fulfill that plan is one who, like Jesus says, Lord, I don't want to do my will.
ദൈവമേ, എനിക്ക് എന്റെ സ്വന്തം ഇഷ്ടം ചെയ്യുവാൻ താല്പര്യമില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞതുപോലെ പറയുന്ന ആളുകൾക്ക് മാത്രമാണ് ദൈവത്തിന്റെ ഹിതം ചെയ്യുവാനായിട്ട് കഴിയുക.
Do your will in everything. Show me your plan for my life. What should I do? And don't misunderstand me here. Don't think God's plan for everybody is to be a full-time Christian worker. No.
ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ ഇപ്രകാരം പറയുന്നുവെങ്കിൽ, ദൈവമേ, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി മുഴുവൻ എന്റെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ എല്ലാവരും ഒരു മുഴുവൻ സമയ പ്രവർത്തകനാകണം എന്നാണ് ദൈവത്തിന്റെ ഹിതം എന്നല്ല ഞാൻ പറയുന്നത്. ദൈവമേ, എന്നെ സംബന്ധിച്ചോളം അങ്ങയുടെ ഹിതം എന്താണ്, അത് എനിക്ക് പൂർത്തിയാക്കണം. അതിനുവേണ്ടി എന്റെ സ്വന്തം ഹിതത്തെ ത്യജിക്കുവാൻ ഞാൻ തയ്യാറാണ്.
God calls maybe one out of 1,000 believers to be full-time Christian workers.
ഒരുപക്ഷെ ആയിരത്തിൽ ഒരാളെ മാത്രമാണ് മുഴുസമയ ക്രിസ്തീയ പ്രവർത്തനത്തിന് വേണ്ടി ദൈവം വിളിക്കുന്നത്.
God called me 50 years ago.
50 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ വിളിച്ചു.
To serve him full-time, to give up my job. I was working in the naval base here in Cochin.
ഇവിടെ കൊച്ചിയിൽ ഞാൻ നേവൽ ബേസിൽ ജോലി ചെയ്തിരുന്ന എന്റെ ജോലി രാജിവെച്ച് മുഴു സമയവും കർത്താവിന്റെ വേലയ്ക്കായിട്ട് ദൈവം എന്നെ 50 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു.
When God called me on the 6th of May 1964.
1964 മെയ് 6-ാം തീയതിയാണ് ദൈവം എന്നെ വിളിച്ചത്.
To leave my job and I left.
അന്ന് എന്റെ ജോലി വിടാനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടു.
Yes, they took 2 years to release me, but I put in my resignation immediately.
നേവിയിൽ നിന്നും എന്നെ വിടുവാനായിട്ട് 2 വർഷം എടുത്തു. എന്നാൽ ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ ഉടനെ തന്നെ ഞാൻ എന്റെ രാജിക്കത്ത് നൽകി, ഞാൻ അത് അനുസരിച്ചു.
That's only one in 1,000 God calls.
അങ്ങനെ 1,000-ൽ ഒരാളെ മാത്രമേ ദൈവം അപ്രകാരം വിളിക്കാറുള്ളൂ.
The other 999 believers God wants to work in their secular jobs and to seek God's kingdom first. What is God's kingdom?
മറ്റു 999 ആളുകളെ കുറിച്ചും ദൈവത്തിന്റെ ഉദ്ദേശം അവരെ ദൈവമാക്കി വെച്ചിരിക്കുന്ന അവരുടെ അവരെന്ന് ചെയ്യുന്ന അവരുടെ ജോലിയിൽ അവരായിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ സാക്ഷികളായി അവർ ജീവിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യം അന്വേഷിച്ചുകൊണ്ട് അവർ ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
Righteousness, peace and joy in the Holy Spirit.
ആ ദൈവരാജ്യം എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും.
To live by the principles of God's word every day in their earthly life.
അവരുടെ ഭൂമിയിലെ ജീവിതത്തിന്റെ ഓരോ നാളും ദൈവവചനത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുക.
You know, not to tell lies, not to hate anybody, to forgive people who hurt you.
കള്ളം പറയാതിരിക്കുക, നിങ്ങളോട് മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുക, എല്ലാവരോടും ക്ഷമിക്കുക.
To live in love and goodness.
നിങ്ങൾ സ്നേഹത്തിലും മറ്റുള്ളവരോട് നന്മയോടും കരുണയോടും കൂടെ വർത്തിക്കുക.
To be upright in your job, to be hard working.
നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ സത്യസന്ധനായിരിക്കുക, കഠിനാധ്വാനം ചെയ്യുക, കളവ് പറയാതിരിക്കുക.
These are the qualities that Jesus had in his earthly life.
യേശുക്രിസ്തുവിന് തന്റെ ഭൂമിയിലെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഗുണവിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു.
And that is the principle by which we live and seek God's kingdom first in every area of our life, the whole day, to be free from anger and bitterness.
നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ നാളും കോപം, കയ്പ്, കൺമോഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം പ്രാപിച്ച് യേശു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ദൈവരാജ്യം അന്വേഷിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുക, അതാണ് നമ്മുടെ വിളി.
After women and things like this, that's how we put God first in our life.
അങ്ങനെയാണ് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ആദ്യ സ്ഥാനം നൽകി, ദൈവത്തിന് ആദ്യ സ്ഥാനം നൽകി ജീവിക്കുന്ന ജീവിതം അതാണ്.
And if we live like this, we can fulfill God's plan for our life.
അങ്ങനെ നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള പദ്ധതി നമുക്ക് നിറവേറ്റുവാനായിട്ട് കഴിയും.
Paul said at the end of his life in 2 Timothy in chapter 4,
2 തിമൊഥെയോസ് 4 അധ്യായത്തിൽ പൗലോസ് തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഇപ്രകാരം പറഞ്ഞു.
Verse 7.
7 വാക്യം.
I have fought a good fight. I have finished the course. I have kept the faith.
ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു.
He endured until the end.
അവസാനത്തോളം അവൻ അവന്റെ ഓട്ടം പൂർത്തിയാക്കി.
Because he set his mind on the things that are above.
എന്തുകൊണ്ടാണ് പൗലോസ് ഈ തന്റെ വിശ്വാസത്തിൽ സഹിച്ചു നിന്ന് അവസാനത്തോളം പൂർത്തിയാക്കിയത്? അവന്റെ മനസ്സ്, അവന്റെ ഹൃദയം അവൻ ദൈവരാജ്യത്തിൽ വെച്ചു.
But he had to fight a fight in order to finish the course.
എന്നാൽ ഈ ഓട്ടം പൂർത്തിയാക്കുവാനായിട്ട് അവന് ഒരു പോരാട്ടം കഴിക്കേണ്ടതായിരുന്നു.
He had to fight a fight in order to keep the faith.
അവന് വിശ്വാസം കാക്കുവാനായിട്ട് നല്ല പോരാട്ടം പോരാടേണ്ടിയിരുന്നു.
Look at that verse carefully. 2 Timothy 4 and verse 7.
അവിടെ ഏഴാം വാക്യം നിങ്ങൾ ശ്രദ്ധയോടെ കൂടി വായിക്കുക.
And read it all together. I have fought a good fight.
ഞാൻ നല്ല പോർ പൊരുതി.
Thus I finished my course.
അങ്ങനെ ഞാൻ എന്റെ ഓട്ടം തികച്ചു.
In other words, to fulfill God's plan for your life.
അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റണമെങ്കിൽ
you have to fight a fight every day of your life. What do you have to fight against? You got to fight against the devil who will try to lead you astray. You got to fight against your own lusts that tempt you to go this way and that way.
നിങ്ങൾക്ക് നല്ല പോർ പൊരുതേണ്ടതുണ്ട്. നിങ്ങൾ ആരോടാണ് പൊരുതേണ്ടത്? നിങ്ങളെ തെറ്റിച്ച് കളയുന്ന പിശാചിന് എതിരെ നിങ്ങൾ പോരാട്ടം നടത്തേണ്ടതുണ്ട്. നിങ്ങളെ മോഹത്തിൽ കുടുക്കി നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന മോഹങ്ങൾക്കെതിരെ നിങ്ങൾ നിലപാടെടുക്കേണ്ടതുണ്ട്.
To displease God, but it's worth it in the end.
എന്നാൽ ഇപ്രകാരം നിങ്ങൾ നിലപാടെടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ അവസാനം നല്ലൊരു ഫലമുണ്ട്.
If you are not determined to fight against the devil and your lusts every day,
ഓരോ ദിവസവും പിശാചിനോടും നിങ്ങളുടെ മോഹങ്ങൾക്കെതിരെയും നിങ്ങൾ പോരാടാനായിട്ട് തയ്യാറാകുന്നില്ലെങ്കിൽ
you will not finish the course, you will not endure till the end.
നിങ്ങൾ അവസാനത്തോളം സഹിച്ചു നിൽക്കുകയില്ല, നിങ്ങൾ നിങ്ങളുടെ ഓട്ടം തികയ്ക്കുകയില്ല.
And this is the main reason why we need to be filled with the Holy Spirit.
അതുകൊണ്ടാണ് നാം പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത.
I thank God for every gift of the Holy Spirit. I thank God for the gift of prophecy, for the gift of tongues, both of which God has given me.
ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ വരങ്ങൾക്കായിട്ടും നന്ദി പറയുന്നു. പ്രവചന വരം, അന്യഭാഷയുടെ വരം, ഈ വരങ്ങളൊക്കെ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ഈ വരങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു.
More than everything, I thank God for the power of the Holy Spirit to overcome the lusts in my flesh.
എന്നാൽ ഇതിനേക്കാട്ടിലൊക്കെ അധികമായി എന്റെ ജഡത്തിൽ കുടികൊള്ളുന്ന മോഹങ്ങളെ ജയിക്കുവാനായിട്ടുള്ള ശക്തി പരിശുദ്ധാത്മാവ് നൽകുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയും.
To overcome Satan, to be free from the fear of Satan, to be free from anxiety and anger and bitterness and every evil thing that I inherited from Adam.
ആദാമിൽ നിന്നും ഞാൻ സ്വന്തമാക്കിയ എല്ലാ തരത്തിലുള്ള കയ്പിന്റെയും വിദ്വേഷത്തിന്റെയും എല്ലാ തരത്തിലുള്ള പാപത്തിന്റെ ഈ പാപകരമായ കാര്യങ്ങളിൽ നിന്നും അവൻ എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നു.
That's what the Holy Spirit is given to me for.
അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം എനിക്ക് നൽകിയിട്ടുള്ളത്.
And the power of that spirit, I can fight these things and be an overcomer.
ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എനിക്ക് ഈ പ്രലോഭനങ്ങളെക്കെതിരെ നിലപാടെടുത്ത് പോരാടി എനിക്ക് ജയിക്കുവാനായിട്ട് കഴിയും.
Thus I can endure to the end and finish my course. I believe that God had a plan for Paul's life.
എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുപോലെ നമുക്കും അവസാനത്തോളം സഹിച്ച് നിന്ന് ഈ ഓട്ടം പൂർത്തിയാക്കണമെങ്കിൽ നാമും ഈ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ഈ തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ നാം പോരാടേണ്ടിയിരിക്കുന്നു.
From the time he was born. But for 30 years, Paul missed that plan.
പൗലോസിനെ സംബന്ധിച്ചോളം ദൈവത്തിന് അവനെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും തന്റെ ജനനശേഷം 30 വർഷങ്ങൾ അവന് ആ ലക്ഷ്യത്തിൽ എത്താനായിട്ട് കഴിഞ്ഞില്ല. അവൻ അവന്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചാണ് അവൻ യാത്ര ചെയ്തത്.
See what he says in Galatians.
ഗലാത്യലേഖനത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക.
Galatians chapter 1.
ഗലാത്യലേഖനം 1-ാം അധ്യായം.
Galatians 1:15.
1-ാം അധ്യായം 15-ാം വാക്യം.
He who had set me apart from my mother's womb.
എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം.
That means when Paul was in his mother's womb, God had set him apart. This is to be my apostle, my servant.
അതിന്റെ അർത്ഥം എന്താണ്? തന്റെ അമ്മയുടെ ഉദരത്തിൽ പൗലോസ് ജനിച്ച ഉണ്ടായ സമയം മുതൽ തന്നെ അവനെ വേർതിരിച്ച് ഇവൻ എന്റെ അപ്പോസ്തലനാകണം എന്ന് ദൈവത്തിന് അവനെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു.
But was he an apostle?
എന്നാൽ അവൻ ആ സമയത്ത് അവൻ അപ്പോസ്തലനായോ?
So many years of his life? No.
അനേക വർഷങ്ങൾ അവൻ അങ്ങനെ ആയിരുന്നില്ല.
He was a man who hated Christians, who persecuted Christians. But from the mother's womb there was a plan for him.
ക്രിസ്ത്യാനികളെ വെറുക്കുകയും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് 30 വർഷക്കാലം പൗലോസ് ജീവിച്ചത്. എന്നാൽ ജനനം മുതൽ അവനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു.
God had set him apart, called him through his grace, and at one particular time, probably when he was around 30 years old, he revealed his son in Paul's heart.
ദൈവം അവനെ ജനനം മുതൽ അവനെ വേർതിരിച്ചിരുന്നെങ്കിലും അവൻ ഈ 30 വർഷക്കാലവും അവന്റെ സ്വന്തം വഴിയിൽ അവൻ തെറ്റായ ദിശയിൽ യാത്ര ചെയ്തു. എന്നാൽ 30 വർഷങ്ങൾക്ക് ശേഷം ഒരു സമയത്ത് പുത്രനെ അവന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. ഡമാസ്കസിലേക്കുള്ള ആ യാത്രയിൽ ദൈവപുത്രനെ വെളിപ്പെടുത്തി.
But here's a man who was set apart from his womb to be an apostle and wasted 30 years of his life and still
ഇവിടെ ഇതാ തന്റെ ജനനം മുതൽ വേർതിരിച്ചിരുന്നെങ്കിലും 30 വർഷക്കാലം തന്റെ ജീവിതത്തെ വൃഥാവാക്കിയ ഒരു മനുഷ്യൻ.
He could finish his course. Isn't that amazing?
30 വർഷക്കാലം ഇപ്രകാരം ജീവിതം വൃഥാവാക്കിയെങ്കിലും അവനും തന്റെ ഓട്ടം പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞു, തികയ്ക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം ഒരു അത്ഭുതകരമായ കാര്യമല്ലേ?
That's an encouragement to all of us.
അത് നമുക്കെല്ലാവർക്കും ഒരു ഉത്സാഹം പകരുന്ന കാര്യമാണ്.
I wasted 19 years of my life.
എന്റെ ജീവിതത്തിന്റെ 19 വർഷങ്ങൾ ദൈവത്തെ അറിയാതെ ഞാൻ പാഴാക്കി.
But being without committing my life to Christ, I believe that from my mother's womb God had set me apart to be his servant. I have no doubt about it.
എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായത് മുതൽ ദൈവത്തിന്റെ ഒരു ദാസനായി എന്നെ ദൈവം വേർതിരിച്ചു എന്ന് എനിക്ക് ഒരു സംശയമില്ലാതെ എനിക്ക് ഉറപ്പാണ്. എന്നാൽ 19 വർഷം ദൈവത്തെ അറിയാതെ ഞാൻ എന്റെ ജീവിതത്തെ വൃഥാവാക്കി.
And to fulfill the particular ministry that God has given me, which I've seen particularly in the last 39 years.
എന്നാൽ കഴിഞ്ഞ 39 വർഷങ്ങൾ മാത്രം വർഷങ്ങൾക്കുള്ളിലാണ് ദൈവം എന്നെ വിളിച്ച ആ പ്രത്യേക ഉദ്ദേശത്തെക്കുറിച്ച് എന്റെ ഹൃദയത്തിൽ ഒരു ബോധ്യം ലഭിച്ചത്.
But I did not know that. For the first 19 years, I didn't even give my life to Christ.
ഞാൻ ആദ്യം എന്റെ ജീവിതം കർത്താവിന് കൊടുത്തപ്പോൾ അവന്റെ വിളിയെക്കുറിച്ച് അവൻ എന്തിനാണ് എന്നെ വിളിച്ചത് എന്നുള്ളതിനെ ഉള്ള കാര്യം എനിക്ക് വ്യക്തമല്ലായിരുന്നു.
So what about those years? Were they wasted? I think of Paul who lived much longer in the wrong direction. 30 years.
30 വർഷം തെറ്റായ ഒരു ദിശയിൽ, വളരെ ദൈർഘ്യമുള്ള ഒരു കാലം തെറ്റായ ദിശയിൽ യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് പൗലോസ്. ആ വർഷങ്ങൾ അവരുടെ കാര്യം എങ്ങനെയാണ്.
The wonderful thing is God made allowance for it.
അതിന്റെ അത്ഭുതകരമായ കാര്യം ആ 30 വർഷം പൗലോസിന് നഷ്ടപ്പെട്ട കാര്യവും അതിന് ഒരു അലവൻസ്, അത് ദൈവം അതിനെ ദൈവം അവഗണിച്ചു, അത് സാരമില്ല.
Like I was saying yesterday, God overlooks the times of ignorance.
ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അറിയായ്മയുടെ കാലം ദൈവം കണക്കിടുന്നില്ല.
But he makes allowance for the fact that we do go astray and wander astray, don't know the Lord for many years, but then a time comes in our life where we begin to take our Christian life seriously.
നാം തെറ്റിപ്പോകുന്നു, നാം തെറ്റായ ദിശയിൽ പോകുന്നു, ഇങ്ങനെ ചില വർഷങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യമൊക്കെ ദൈവം അതും കണക്കിലെടുത്ത് അതിനെ തുടർന്ന് ശരിയായ പാതയിൽ പോകുവാനായിട്ട് ദൈവം നമുക്ക് ജീവിതത്തിൽ ഒരു അവസരം നൽകുന്നു.
And we surrender our life to Christ completely, we make him Lord of our life, and from that time on, if we really repent, we can still fulfill God's plan for our life.
നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അനുതാപത്തോടെ മാനസാന്തരത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ശിഷ്ടമുള്ള നാളുകൾ കർത്താവിനെ പിൻപറ്റുന്നുവെങ്കിൽ നഷ്ടപ്പെട്ട നാളുകൾ നമുക്ക് ഓർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതം കൊണ്ട്, ശിഷ്ടമുള്ള ജീവിതം കൊണ്ട് ദൈവത്തിന്റെ പരിപൂർണ പദ്ധതിയെ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് നമുക്ക് കഴിയും.
Now we start fulfilling it from day one. Even our years of failure and disobedience, God uses in a wonderful way to teach us many lessons.
ആരംഭം മുതൽ, ഒന്നാം നാൾ മുതൽ ദൈവത്തിന്റെ ഈ പദ്ധതി നിറവേറ്റുന്നു എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ, നമ്മുടെ തോൽവികൾ, നമ്മുടെ തെറ്റായ ഈ തരത്തിലുള്ള തിരിവുകൾ, അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് ദൈവത്തിന്റെ പരിപൂർണ പദ്ധതിയിലേക്ക് ദൈവം നമ്മെ വീണ്ടും നടത്തുവാനായിട്ട് ദൈവത്തിന് കഴിയും.
I think of many years in my life where I've failed and backslidden and slipped up and fallen into sin and all that in those younger days and early days, and I see that God uses all that to teach me lessons.
എന്റെ യൗവനകാലത്ത് ഞാൻ തെറ്റിപ്പോയതും എന്റെ പാപങ്ങളും ഞാൻ അതിനുശേഷം ഞാൻ പിന്മാറ്റത്തിൽ പോയതും ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും ദൈവം എന്നെ ചില കാര്യങ്ങൾ അഭ്യസിപ്പിച്ച് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഒരുക്കുകയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
So God uses even the years of our failure.
അതുകൊണ്ട് നമ്മുടെ പരാജയ വർഷങ്ങൾ പോലും ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം.
So you don't have to feel sorry, oh I've messed up so much in my life, I can't fulfill God's plan. I want to say to you in Jesus' name, you can fulfill God's plan for your life if you repent.
നിങ്ങൾ നിരാശപ്പെട്ട് എനിക്ക് ഒത്തിരി വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ, ദൈവത്തിന്റെ പദ്ധതി എനിക്ക് പൂർത്തിയാകാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും നിങ്ങൾ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ ദൈവത്തിന്റെ പൂർണ്ണമായ പദ്ധതി, ഹിതം നിങ്ങളുടെ ജീവിതം കൊണ്ട്, ശിഷ്ടമുള്ള ആയുസ് കൊണ്ട് നിങ്ങൾക്ക് നിവർത്തിക്കുവാനായിട്ട് കഴിയും.
And particularly if you're young, you're really blessed, you've got your whole life in front of you, make sure you want to you fulfill God's plan for your life.
പ്രത്യേകിച്ച് നിങ്ങൾ ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ജീവിതവും നിങ്ങളുടെ മുമ്പിലാണ്. നിങ്ങൾക്ക് ശിഷ്ടമുള്ള ജീവിതം കൊണ്ട് ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായ രീതിയിൽ പൂർത്തീകരിക്കുവാനായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായത് മാനസാന്തരത്തോടുകൂടെ ആ വഴിയിൽ യാത്ര ചെയ്യുക.
Paul could say, let me paraphrase his words, even though I wasted 30 years of my life.
പൗലോസിന്റെ വാക്കുകൾ ഈ പ്രകാരം പരാവർത്തനം ചെയ്യാവുന്നതാണ്. ഞാൻ എന്റെ ജീവിതത്തിന്റെ 30 വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയെങ്കിലും
ഐ താങ്ക് ഗോഡ് ദാറ്റ് ഫൈനലി മൈ ഐസ് വർ ഓപ്പൺ ടു സീ ദ ട്രൂത്ത്.
ഞാൻ സത്യം കാണുവാനായിട്ട് എന്റെ കണ്ണുകൾ ദൈവം തുറന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.
ആൻഡ് ക്രൈസ്റ്റ് വാസ് റിവീൽഡ് ഇൻ മൈ ഹാർട്ട് ആൻഡ് ഐ വാസ് ബോൺ അഗൈൻ.
ക്രിസ്തു എന്റെ ഹൃദയത്തിൽ, ക്രിസ്തുവിനെ ദൈവം എന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി, എനിക്ക് വീണ്ടും ജനനമുണ്ടായി.
And I'm still able to finish my course even though I wasted those first years, the remaining 37 years of my life. He writes this when he's about 67.
എന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ 30 വർഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടെങ്കിലും തുടർന്നുള്ള 37 വർഷങ്ങൾ ദൈവത്തിന്റെ ഹിതം പൂർത്തിയാക്കുവാനായിട്ട് ദൈവം എന്റെ ജീവിതത്തിൽ എനിക്ക് അവസരം നൽകി.
The remaining 37 years of my life, I finished my course.
പൗലോസ് 67 വയസ്സ് വരെയാണ് ജീവിച്ചത്. തന്റെ ശിഷ്ടമുള്ള 37 വർഷങ്ങൾ കൊണ്ട് അവന്റെ ഓട്ടം അവൻ തികച്ചു.
That's wonderful. Paul lived till the age of 67. And the first 30 years of his life were wasted. And yet he finished his course.
അവൻ തന്റെ ഓട്ടം അവൻ തികച്ചു. അവന്റെ ആദ്യത്തെ 30 വർഷങ്ങൾ അവൻ വൃഥാവാക്കിയെങ്കിലും അവന് ആ ഓട്ടം തികയ്ക്കുവാനായിട്ട് കഴിയും.
That's a great encouragement for us.
അത് നമുക്ക് വളരെ ഉത്സാഹം പകരുന്ന ഒരു കാര്യമാണ്.
And he says, I kept the faith. I did not compromise.
അവൻ പറയുന്നു, ഞാൻ വിശ്വാസം കാത്തു.
God gave to me. I stood true to it. I did not go after other gospels of prosperity and healing and all that.
ഞാൻ മറ്റ് സുവിശേഷങ്ങൾക്ക് പുറകെ, സമൃദ്ധിയുടെയും സൗഖ്യത്തിന്റെയും ഒക്കെ സുവിശേഷങ്ങൾക്ക് പുറകെ ഞാൻ പോയില്ല. ദൈവം എന്നെ എനിക്ക് കാണിച്ചു തന്ന ആ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ പുറകെ ഞാൻ പോയി, എന്റെ ഓട്ടം എനിക്ക് തികയ്ക്കുവാൻ കഴിഞ്ഞു.
I stood true to the gospel that leads people to righteousness, freedom from all sin, all conscious sin.
എല്ലാ ബോധപൂർവമായ പാപങ്ങളിൽ നിന്നും എന്നെ സ്വതന്ത്രനാക്കുന്ന, നീതിയിലേക്ക് എന്നെ നടത്തുന്ന ആ സുവിശേഷത്തിന് ഞാൻ സത്യസന്ധനായി നിന്നു. ആ സുവിശേഷത്തെ ഞാൻ പിൻപറ്റി.
The gospel that leads us to perfect peace in our mind, freedom from anxiety and fear.
നമ്മുടെ ഹൃദയത്തിൽ എല്ലാ തരത്തിലുള്ള ആകാംക്ഷയിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നൽകി സമാധാനം ഹൃദയത്തിൽ നൽകുന്ന ആ സുവിശേഷത്തെ ഞാൻ പിന്തുടർന്നു.
The gospel that leads us to a life of rejoicing always.
എല്ലായ്പ്പോഴും സന്തോഷിക്കുന്ന ആ ഒരു സുവിശേഷത്തിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഞ്ഞുകൊണ്ടിരുന്നു.
The kingdom of God, righteousness, peace and joy.
ദൈവരാജ്യവും നീതിയും സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും.
This is God's will for you, my dear brothers and sisters.
പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പദ്ധതി ഇതാണ്.
For every one of you.
നിങ്ങളെക്കുറിച്ച്, എല്ലാവരെക്കുറിച്ചും.
That you might know the power of the Holy Spirit. That's God's will. I wish we would realize, we read in the Word that God so loved the world that he gave his son, and that we can understand.
പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ അനുഭവിച്ചറിയണം. ദൈവത്തെ, ഈ ലോകത്തെ സ്നേഹിച്ച് തന്റെ പുത്രനെ ദൈവം നൽകി. ആ പുത്രനെ നൽകിയതിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് നൽകിയ കാര്യങ്ങളെ നാം അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
We see that God loved us so much that he sent his son to earth to die for our sins. We could also say God so loved believers so much that he sent the Holy Spirit.
നമുക്ക് ഇപ്രകാരം പറയാം, ലോകത്തെ ദൈവം ഇത്രമാത്രം സ്നേഹിച്ചു, തന്റെ പുത്രനെ അവർക്ക് വേണ്ടി ക്രൂസിൽ മരിക്കുവാനായിട്ട് അവൻ അയച്ചു. അതുപോലെ നമുക്ക് ഇങ്ങനെയും പറയാം, വിശ്വാസികളെ ദൈവം ഇത്രത്തോളം സ്നേഹിച്ചു, അതുകൊണ്ട് അവരെ ശക്തീകരിക്കുവാനും സ്വതന്ത്രരാക്കുവാനും അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചു.
To come and fill our hearts.
നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാനായി പരിശുദ്ധാത്മാവിനെ.
We need to be open. Do you know today Jesus Christ is not on the earth?
നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് യേശു ക്രിസ്തു ഈ ഭൂമിയിലല്ല.
He's in heaven.
അവൻ സ്വർഗത്തിലാണ്.
It's the Holy Spirit who is on earth today.
ഇന്ന് ഈ ഭൂമിയിലുള്ളത് പരിശുദ്ധാത്മാവാണ്.
A lot of believers ignore the Holy Spirit.
അനേക വിശ്വാസികൾ പരിശുദ്ധാത്മാവിനെ അവഗണിക്കുന്നു.
They don't take him seriously. Think if Jesus Christ were physically living in your house.
പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പലരും പരിശുദ്ധാത്മാവിനെ അവഗണിക്കുന്നു.
Think of that. Would you just ignore him some days? Would you say, oh, he's there? No. You would treat him as honored Lord of your life every day. You know, as soon as the day begins, if Jesus is staying in the guest room of your house, you would go to him with a cup of tea or a cup of coffee in the morning. And
യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അവൻ, യേശു ക്രിസ്തു ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അവന് നിങ്ങൾ കാപ്പി കൊണ്ടു കൊടുക്കും. അവനെ നിങ്ങൾ അവഗണിക്കുകയില്ല. അവൻ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, അവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടിയായിരിക്കും നിങ്ങൾ ജീവിക്കുക.
Say, Lord, I'm so happy that you're here.
അവനോട് നിങ്ങൾ പറയും, ദൈവമേ, അങ്ങ് ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്.
So happy, and you recognize his presence in your home every day.
നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അവന്റെ സാന്നിധ്യം ഓരോ ദിവസവും സന്തോഷത്തോടു കൂടി നിങ്ങൾ അംഗീകരിക്കും, അവന് വേണ്ട മാനം നിങ്ങൾ കൊടുക്കും.
But Jesus Christ is not on earth.
എന്നാൽ ഇന്ന് യേശു ക്രിസ്തു ഭൂമിയിലില്ല.
But he was on earth for 33 and a half years, and think whenever he visited a home, how honored they felt to have him there in their home. Like Mary and Martha had him in their home.
എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 33 വർഷം കാലം ജീവിച്ചപ്പോൾ അവൻ പല വീടുകളിൽ പോയി, വീടുകളിൽ പോയപ്പോൾ അവർക്ക് എത്രമാത്രം യേശു ക്രിസ്തു വന്നതിലുള്ള സന്തോഷമുണ്ടായിരുന്നു. മാർത്തയുടെയും മറിയയുടെയും ഒക്കെ വീടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
But today is the Holy Spirit who is in our home.
എന്നാൽ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നത് യേശു ക്രിസ്തു അല്ല, ഇന്ന് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നത്.
Be with us wherever we go. How much do you honor the presence of the Holy Spirit?
നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങളോടൊപ്പം വരുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ എത്രമാത്രം വിലമതിക്കാറുണ്ട്?
To really open your being to honor the Holy Spirit in every area of your life.
നിങ്ങളുടെ ഹൃദയത്തെ തുറന്ന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ അംഗീകരിച്ച് അവന് വേണ്ട മാനം നിങ്ങൾ കൊടുക്കാറുണ്ടോ?
Dear brothers and sisters, this is the person who brings the kingdom of God into our life.
പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവരാജ്യത്തെ കൊണ്ടുവരുവാനായിട്ട് നിങ്ങളെ സഹായിക്കുവാൻ ദൈവം അയച്ച അത് പരിശുദ്ധാത്മാവിനെയാണ്.
Why am I saying these things?
ഞാൻ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്?
Enduring till the end, the gospel of the kingdom,
ദൈവരാജ്യത്തിന്റെ സുവിശേഷം അവസാനത്തോളം സഹിച്ചു നിൽക്കുക,
will be preached throughout the world and then the end will come.
അവസാനം വരുന്നതിന് മുമ്പ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും, അതിനുശേഷമാണ് അവസാനം വരുന്നത് എന്ന് നാം ദൈവവചനത്തിൽ വായിച്ചല്ലോ.
And this gospel of the kingdom, let me repeat, is not just righteousness, peace and joy.
ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അത് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്നിവ മാത്രമല്ല.
റോമലേഖനം
14:17 വാക്യം
നോക്കുക. Righteousness through the Holy Spirit.
അവിടെ
peace through the Holy Spirit.
അവിടെ നാം വായിക്കുന്നത് സമാധാനവും സന്തോഷവും എന്നല്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്നാണ് നാം വായിക്കുന്നത്.
Joy through the Holy Spirit. There is no kingdom of God today without the Holy Spirit.
പരിശുദ്ധാത്മാവില്ലാതെ ഇന്ന് ദൈവരാജ്യമില്ല.
Romans 14:17. The most important thing that any Christian needs in this day and age to be prepared for the coming of the Lord, to endure until the end, is to be filled with God's Holy Spirit.
അവസാനത്തോളം സഹിച്ചു നിൽക്കണമെങ്കിൽ, കർത്താവിന്റെ വരവിന് വേണ്ടി അവസാന നാളുകൾക്ക് വേണ്ടി ഒരുങ്ങണമെങ്കിൽ, ഒരു ക്രിസ്ത്യാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ആവശ്യമുള്ളത് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കണം എന്നുള്ളതാണ്.
To be baptized in the Holy Spirit and fire.
പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള അഭിഷേകം അവനുണ്ടായിരിക്കണം.
Keep that fire burning in his heart.
ആ അഗ്നി അവന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം.
That's the thing that will bring righteousness and peace and joy. It's not by any of self effort that we come to righteousness, peace and joy.
Adana ningalde hrudayathil neeriyum samadhanavum santoshavum kondu varuvanayittu kaliyunnathu allade ningalude sondamaya adhvanathinte phalamayi ningalku neeriyum samadhanavum santoshavum ulpadipikkuvan kaliyilla.
The kingdom of God is righteousness, peace and joy in the Holy Spirit.
Devarajyam sama neeri samadhanam parishuddhaatmavilulla santoshavum aanu.
So let me remind you again, let me link it up with what we saw earlier.
Njan nerthe vaichcha karyangalumayi njan veendum bendhapeduthi ningale veendum njan orpikkitte.
The one who endures to the end will be saved.
Avasanathollam sahichu nilkunnavan rakshikkappedum.
And this gospel of the kingdom will be preached in the whole world.
ഈ രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും.
The love of many will grow cold. They will not endure till the end.
അനേകരുടെ സ്നേഹം തണുത്തുപോകും, അവർ അവസാനത്തോളം സഹിച്ചു നിൽക്കുകയില്ല.
Their love will drift away from obedience to God's word.
അവരുടെ സ്നേഹം ദൈവവചനത്തിലുള്ള അനുസരണത്തിൽ നിന്നും മാറിപ്പോകും.
Special singing and praising and things like that.
അവരുടെ സ്നേഹം അവര് പാടുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒതുക്കി വെക്കും.
The real love for Christ would have grown cold.
അവരുടെ ദൈവത്തോടുള്ള, കർത്താവിനോടുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹം, അനുസരണത്തിലൂടെയുള്ള സ്നേഹം അത് തണുത്തുപോയിരിക്കും.
They take sin lightly. Look at the number of so-called believers who watch pornography on their computers.
അവർ പാപത്തെ ലഘുവായി എടുക്കുന്നു. എത്രയെത്ര ക്രിസ്ത്യാനികളാണ് അവരുടെ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റിലൂടെ അശ്ലീല ചിത്രങ്ങളെ കാണുന്നത്.
And who are defiled by dirty thoughts even though they speak in tongues.
Anya vaakil samsarikkunnengilum thettaya chindakalal, thettaya mohangalal, thettaya chithrangalal manassu malinavayirikkunna etra etra aalukal.
They are living in a counterfeit Christianity.
Avaroru thettaya christiya oru poliyaya ഒരു വ്യാജമായ ക്രിസ്തീയ ജീവിതമാണ് അവർ നയിക്കുന്നത്.
In the midst of such a corrupt Christendom,
ഇങ്ങനെയുള്ള ഒരു തെറ്റായ ക്രിസ്തീയ ലോകത്തിൽ
we proclaim the gospel of the kingdom.
അവിടെയാണ് നാം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത്.
The Holy Spirit bringing righteousness.
പരിശുദ്ധാത്മാവ് നീതിയെയും സമാധാനത്തെയും സന്തോഷത്തെയും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു.
Peace and joy in our lives. So I want to say to all of you, my dear brothers and sisters,
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയട്ടെ, പ്രിയ സഹോദരി സഹോദരന്മാരെ,
make sure you are not deceived in these last days by false gospel of signs and wonders.
ഈ അവസാന നാളുകളിൽ ഈ തെറ്റായ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒക്കെ ഈ സുവിശേഷത്തിന് പുറകെ നിങ്ങളുടെ പോയി നിങ്ങളുടെ ഹൃദയം വഞ്ചിക്കപ്പെടരുത്.
Things like that. I thank God for all of them. I've seen healing in my life. I've seen miracles in my life. I've spoken in tongues. I continue to do that. I believe in the gift of prophecy. I believe in all the gifts of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ എല്ലാ വരങ്ങളെയും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിലമതിക്കുന്നു. സൗഖ്യമാക്കുന്ന വരം, അന്യഭാഷയിൽ സംസാരിക്കുന്ന വരം, പ്രവചിക്കുന്ന വരം, ഇതൊക്കെ ഞാൻ വിലമതിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ
I believe the kingdom of God is not speaking in tongues. The kingdom of God is not healing and miracles. The kingdom of God, Romans 14:17, is righteousness, peace and joy in the Holy Spirit.
എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നതല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്.
And the gifts of the Holy Spirit are given in order that we might proclaim this kingdom.
ഈ ദൈവരാജ്യം നാം പ്രസംഗിക്കണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ ദൈവം
നൽകിയിട്ടുള്ളത്.
ഈ ദൈവസഭകളിൽ ഈ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം എന്നാണ് ദൈവത്തിന്റെ, അത് അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുള്ളത്.
ചർച്ച് മസ്റ്റ് ബി എ പ്ലേസ് വെയർ റൈച്ചസ്നസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദി ഹോളി സ്പിരിറ്റ് ആർ ഫൗണ്ട് അമംഗ് ഓൾ ദി ബിലീവേഴ്സ്.
നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ഉള്ള അത് നിറഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കണം ദൈവസഭയിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള ഒരു സഭയുടെ ഭാഗമായി തീരുവാനാണ് എനിക്കും താല്പര്യം.
And the gifts of the Holy Spirit are meant to build that church.
അങ്ങനെയുള്ള ഒരു സഭയെ പണിയുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ വരത്തെ ദൈവം നൽകിയിട്ടുള്ളത്.
Why is God, I believe God's given me the gift of prophecy to speak God's word prophetically, to encourage, to challenge and to build up. Why has he given me that gift?
ദൈവം എന്തിനാണ് എനിക്ക് പ്രവചനവരം നൽകിയിട്ടുള്ളത്? ആളുകളെ ഉത്സാഹിപ്പിക്കുവാനും വെല്ലുവിളിക്കുവാനും ആശ്വസിപ്പിക്കുവാനും എന്തിനാണ് ഈ പ്രവചനവരം ദൈവം എനിക്ക് നൽകിയിട്ടുള്ളത്?
Not to show off to other people that I've got a gift. No.
എനിക്ക് ഒരു വരമുണ്ട് എന്ന് മറ്റുള്ള ആളുകളെ കാണിക്കുവാൻ വേണ്ടിയല്ല.
But to build this kingdom of righteousness, peace and joy.
നീതിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഈ ദൈവരാജ്യം ആളുകളുടെ ഇടയിൽ അത് പണിയുവാൻ വേണ്ടിയാണ് ദൈവം ഈ വരം എനിക്ക് നൽകിയിട്ടുള്ളത്.
The Holy Spirit in the church among wherever I go, this is what I seek to do.
ഞാൻ എവിടെ പോയാലും ഇതാണ് ഞാൻ ദൈവത്തോട് ചോദിക്കുന്നത്, ഞാൻ അന്വേഷിക്കുന്നത്.
In fact, these are my main messages. If you've heard me for the last nearly 40 years, you've heard me preach on righteousness, peace and joy in the Holy Spirit.
കഴിഞ്ഞ 40 വർഷങ്ങളായി ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നീതിയും സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ തീർച്ചയായും കേട്ടിട്ടുണ്ടാവും.
Because that is the kingdom of God.
കാരണം അതാണ് ദൈവരാജ്യം.
That is what we are supposed to go and proclaim everywhere. This gospel of the kingdom shall be proclaimed everywhere.
ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും. ഇതാണ് നാം എല്ലായിടത്തും പ്രസംഗിക്കേണ്ടത്.
And you go around ask yourself, how many places is righteousness, peace and joy in the Holy Spirit being proclaimed? What I mean by that is, how many people are leading you step by step into the life of righteousness described in the Sermon on the Mount?
ഇവിടെയാണ് ഇങ്ങനെയുള്ള നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും പ്രസംഗിക്കപ്പെടുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? പർവ്വത പ്രസംഗത്തിൽ യേശു പറഞ്ഞ നീതിയുള്ള സമാധാനമുള്ള സന്തോഷമുള്ള ഈ ജീവിതത്തിലേക്ക് പടിപടിയായി നിങ്ങളെ നയിക്കുമാറ് ഇപ്രകാരം ദൈവവചനം നിങ്ങൾക്ക് ലഭിക്കുന്നത് എവിടെയാണ്?
To be free from anger 100%, to be free from lusting with the eyes, to be free from telling lies.
100% കോപത്തിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യം, കണ്ണുകളുടെ മോഹത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, കളവ് പറയുന്നതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം,
free from all hatred and bitterness and unforgiving spirit,
കൈപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുന്ന സ്വഭാവത്തിൽ നിന്നും ഒക്കെയുള്ള സ്വാതന്ത്ര്യം,
free from seeking honor from people,
മനുഷ്യരോട് മാനമന്വേഷിക്കുന്നതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം,
അഡ്വർട്ടൈസിംഗ് ഹൗ മച്ച് വി പ്രേ ഓർ ഫാസ്റ്റ്,
അല്ലെങ്കിൽ നാം എത്രമാത്രം പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് കാണിക്കുവാൻ, മറ്റുള്ളവരോട് പറയുവാനുള്ള ത്വരയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം,
ഓർ തിങ്സ് ലൈക് ദാറ്റ്, ടു ബി ഫ്രീ ഫ്രം ദ ലവ് ഓഫ് മണി, ടു ബി
പണസ്നേഹത്തിലുള്ള സ്വാതന്ത്ര്യം,
ഫ്രീ ഫ്രം ആങ്സൈറ്റി ആൻഡ് ഫിയർ,
ആകാംക്ഷയിൽ നിന്നും ഭയത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം,
ടു കം ഇൻ ടു എ ലൈഫ് ഓഫ് പീസ്, പീസ് ഇൻ അവർ ഹാർട്ട്, പീസ് വിത്ത് വൺ അനദർ,
സമാധാനമുള്ള ഹൃദയം, അന്യോന്യമുള്ള സമാധാനം, ഇങ്ങനെയുള്ള ഒരു ജീവിതം.
No bitterness or quarreling with one another, and into a life of perpetual joy.
കൈപ്പില്ലാത്ത വിദ്വേഷം ഇല്ലാത്ത തുടർമാനമായ സന്തോഷം ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ജീവിതം.
100% free from murmuring and complaining.
100% പിറുപിറുപ്പിൽ നിന്നും മുറുമുറുപ്പിൽ നിന്നും പരാതിയിൽ നിന്നും സ്വാതന്ത്ര്യമുള്ള ജീവിതം.
And grumbling. 100%. Where is this gospel being preached?
ഇങ്ങനെയുള്ള ഈ സുവിശേഷം എവിടെയാണ് പ്രസംഗിക്കപ്പെടുന്നത്?
I hardly hear it anywhere. It's not preached on television, it's not preached on radio, it's not preached in the books. Everybody's talking about healing and prosperity.
Televisionilum, radioilum, pusthakangalilum okke vaikkumbol ingeneulla prasangangal kelkunnilla. Ella idathum saukhyam, anugrahangal ingeneulla prasangangalana kelkunnathu.
That's another gospel.
അത് മറ്റൊരു സുവിശേഷമാണ്.
That's what they preached under the old covenant.
അത് പഴയ നിയമകാലഘട്ടത്തിൽ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ്.
This gospel of the kingdom.
എന്നാൽ ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം
will be preached everywhere and then the end will come, Jesus said.
എല്ലായിടങ്ങളിലും ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും.
And he who endures to the end.
അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ.
In this kingdom.
ഈ ദൈവരാജ്യത്തിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ.
Will be saved.
അവനാണ് രക്ഷിക്കപ്പെടുക.
I can't convince everybody, but
എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല.
Your blood will be on my hands if I don't proclaim the whole truth of God to you.
എന്നാൽ ദൈവ പറയുന്ന ഈ മുഴുവൻ സത്യവും ഞാൻ നിങ്ങളോട് പറയുന്നില്ല എങ്കിൽ നിങ്ങളുടെ രക്തം എന്റെ മേൽ ദൈവം കണക്കിടും.
Now I want to say to you, this is not something God expects us to achieve.
ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ, ഈ ഒരു ജീവിതം നാം നമ്മുടെ സ്വന്തമായ അധ്വാനത്തിലൂടെ സ്വായത്തമാക്കേണ്ട ഒരു ജീവിതമല്ല.
We cannot achieve it in our own.
നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ഇത് നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല.
For God, let me say, is not righteousness, peace and joy, but righteousness, peace and joy in the Holy Spirit.
ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഇത് നീതിയും സമാധാനവും സന്തോഷവുമല്ല, പരിശുദ്ധാത്മാവിലുള്ള നീതിയും സമാധാനവും സന്തോഷവുമാണ്.
So there is a human righteousness that's taught in many religions.
അനേക മതങ്ങളിൽ അവർ പഠിപ്പിക്കുന്ന മാനുഷികമായ ഒരു നീതിയുണ്ട്.
Buddhism talks about a certain type of peace and joy and nirvana and things like that.
സമാധാനം, സന്തോഷം, നിർവാണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ബുദ്ധമതം പഠിപ്പിക്കുന്നുണ്ട്.
യോഗ talks about it.
യോഗ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു.
Peace in the Holy Spirit. Joy in the
പരിശുദ്ധാത്മാവിലുള്ള സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം.
Holy Spirit, a pure peace and a pure joy that's perpetual.
ശുദ്ധമായ നിലനിൽക്കുന്ന സന്തോഷം.
Produced by the Holy Spirit.
പരിശുദ്ധാത്മാവിൽ ഉരുവായ ഇപ്രകാരമുള്ള സന്തോഷം.
That's the kingdom of Jesus Christ. That's the kingdom of God.
യേശുക്രിസ്തുവിന്റെ രാജ്യം. അതാണ് ദൈവരാജ്യം.
That's what we proclaim.
അതാണ് നമുക്ക് വേണ്ടത്.
And I want to encourage you to believe that the weakest person among you, the one who has failed the most, can come into this life.
ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ, നിങ്ങളുടെ ഇടയിൽ ഇവിടെയുള്ള ഏറ്റവും ബലഹീനനെന്ന് തോന്നുന്ന വ്യക്തി, നിങ്ങളിൽ ഏറ്റവും അധികം പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന വ്യക്തി, നിങ്ങൾക്കും ഈ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും.
If you will turn around today and say, Lord, I want to live this life.
നിങ്ങൾ ഇന്ന് തിരിച്ചു വരികയും മനസാന്തരത്തോട് വരികയും ദൈവത്തോട് നിങ്ങൾ പറയുമോ, ദൈവമേ ഇപ്രകാരമുള്ള ഒരു ജീവിതം എനിക്ക് ജീവിക്കണം.
I want to live a life filled with the Holy Spirit.
ദൈവമേ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഒരു ജീവിതം എനിക്ക് വേണം.
All the time.
കർത്താവേ, എപ്പോഴും
strengthened in the inner man. I want to complete my course.
എന്റെ അകത്തെ മനുഷ്യനിൽ ബലമുള്ളവനായി എന്റെ ഓട്ടം തികയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
Think of this. Focus your mind on the fact that God's got a plan for your life. It's the most wonderful plan you can ever think of.
നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു പദ്ധതിയുണ്ട്. ഏറ്റവും നല്ലൊരു പദ്ധതി ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുണ്ട്. ആ ഒരു പദ്ധതി പൂർത്തിയാക്കുവാൻ പരിശുദ്ധാത്മാവിനിലൂടെ നിങ്ങൾക്ക് സാധിക്കും.
It takes care of all the your, first of all, understands your potential fully, knows what gifts God wants you to have and fulfill in the church.
നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള വരങ്ങൾ നിങ്ങൾക്ക് നൽകാം, ഇതെല്ലാം ദൈവം മുന്നമേ കരുതിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്.
If you yield yourself to the Lord and say, Lord, I want to fulfill that plan.
നിങ്ങൾക്ക് അപ്രകാരം വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറയുമോ, ദൈവമേ എനിക്ക് എന്റെ ജീവിതത്തെ കുറിച്ചുള്ള പദ്ധതി എനിക്ക് നിറവേറ്റണം.
Whatever it costs.
കർത്താവേ, അതിന് എന്ത് ചെലവ് വന്നാലും എന്ത് വില വന്നാലും അങ്ങയുടെ പദ്ധതി എനിക്ക് നിറവേറ്റണം.
I want to fulfill that plan. You will also be able to say, like the Apostle Paul at the end of your life, I have fought a good fight. I have finished the course.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം പൗലോസിനോട് ചേർന്ന് പറയുവാനായിട്ട് കഴിയും. ഞാൻ നല്ല പോരാട്ടം പോരാടി, ഓട്ടം തികച്ചു.
We have to fight not only against our own lusts. You'll also have to fight with a lot of Christians who try to lead you astray from this into a life of ease and carelessness.
നമ്മുടെ മോഹങ്ങൾക്കെതിരെ നാം പോരാടേണ്ടതുണ്ട്. എന്നാൽ നാം ശരിയായ ദിശയിൽ നിന്നും നമ്മെ തെറ്റിച്ചു കളയുന്ന ഈ മാർഗത്തിൽ നമ്മെ മാറ്റി സുഖകരമായ ഒരു ജീവിതത്തിലേക്ക്, അനുഗ്രഹത്തിന്റെ മാത്രം പറയുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മെ തെറ്റിച്ച് കളയുന്ന ആളുകൾക്കെതിരെയും നാം ഒരു നിലപാടെടുക്കേണ്ടതുണ്ട്.
And superficial Christianity and who will tell you, no, 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 you cannot overcome sin and all that.
ബാഹ്യമായ ഒരു ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് മാത്രം പ്രസംഗിച്ച് പാപത്തിന്റെ മേൽ നിങ്ങൾക്ക് ഒരു ജയമൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിച്ച് കളയുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ജാഗ്രതയായിരിക്കണം.
Talk about being an overcomer and all that. If you turn to the book of Revelation,
വെളിപ്പാട് പുസ്തകത്തിലേക്ക് നിങ്ങൾ തിരിക്കുക.
One of the words that comes frequently in the last book of the Bible is overcome.
വെളിപ്പാട് പുസ്തകം, വേദപുസ്തകത്തിന്റെ അവസാനത്തെ ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് വരുന്ന ഒരു പ്രയോഗമുണ്ട്, ജയാളി.
Overcomer.
ജയാളി.
What is the message of the Lord to the seven churches?
ഏഴ് സഭകൾക്കുമുള്ള ദൈവത്തിന്റെ ദൂത് എന്താണ്?
To every church, to the good churches and the bad churches, to the good elders.
നല്ല മൂപ്പൻ, നല്ല സഭകൾക്കും മോശം സഭകൾക്കും അവൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നല്ല മൂപ്പന്മാർക്കും മോശം മൂപ്പന്മാർക്കും ഇതാ ഒരു സന്ദേശം. ജയിക്കുക, ജയിക്കുക.
He who overcomes.
ജയിക്കുന്നവന്.
In Revelation 2 and 3, in both those chapters, he who overcomes, Revelation 2:7.
രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യം നോക്കുക. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ
പ്രതിസന്ധിയാണ്.
പതിനേഴാം വാക്യം എല്ലാ സഭകൾക്കും എഴുതുമ്പോൾ ജയിക്കുന്നവന്, ജയിക്കുന്നവന്.
He who overcomes, Revelation 3:21.
മൂന്നാം അധ്യായത്തിന്റെ 21-ാം വാക്യം അവസാനത്തെ സഭയോട് അവൻ വീണ്ടും പറയുന്നു, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ.
Sit down with me on my throne, even as I also overcame.
ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ.
Do you know that Jesus also had to overcome when he was on the earth? That
യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശുക്രിസ്തുവിനും ഈ പ്രകാരം ജയിക്കേണ്ടിയിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ?
There was something he had to overcome. He himself said that in John 16:33.
യോഹന്നാൻ 16-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശുക്രിസ്തുവിനും ഈ ഭൂമിയിലെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ജയിക്കേണ്ടിയിരുന്നു.
Be of good cheer, I have overcome the world, John 16:33.
16-ാം അധ്യായം, യോഹന്നാൻ 16-ന്റെ 33-ാം വാക്യം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
What is the world that Jesus overcame?
യേശുക്രിസ്തു ജയിച്ച ലോകം ഏതാണ്?
We don't have to use our own mind.
നമ്മുടെ മനസ്സൊന്നും ഉപയോഗിച്ച്, നമ്മുടെ മനസ്സ് ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
There are two things I can say. One is,
രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയുവാൻ കഴിയും. ഒന്ന്,
John 1:16.
യോഹന്നാൻ 2-ാം അധ്യായം 16-ാം വാക്യം.
All that is in the world, That is, the lust of the flesh, the lust of the eyes, and the pride of life.
ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം
Jesus overcame all of that.
യേശുക്രിസ്തു അതെല്ലാം ജയിച്ചു.
The desire to do my own will.
എന്റെ സ്വന്തം മോഹം സ്വന്തം ഇഷ്ടം ചെയ്യുവാനുള്ള താല്പര്യം.
The desire to possess everything that my eyes show me.
എന്റെ കണ്ണ് എന്നെ കാണിക്കുന്നതെല്ലാം സ്വായത്തമാക്കുവാനുള്ള താല്പര്യം.
And the temptation to be proud.
നികളിയായിരിക്കുവാനുള്ള നികളത്തിന്റേതായിട്ടുള്ള പരീക്ഷകൾ.
Jesus overcame all of that.
യേശുക്രിസ്തു ഇതെല്ലാം ജയിച്ചു.
That's the world.
അതാണ് ലോകം.
The world is also one something that's controlled by the prince of the world.
അതുമാത്രമല്ല ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിന്റെ പ്രഭുവാണ്.
And Jesus overcame the prince of the world as well. He said in John chapter 14 and verse 30, the prince of the world comes and he's got nothing in me.
യോഹന്നാൻ 14 അധ്യായത്തിന്റെ 30 വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാചിനെ ജയിച്ചു. ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ ഒന്നുമില്ല, ഒരു കാര്യവുമില്ല.
സോ ജീസസ് ഓവർകെയിം സംതിങ്.
യേശുക്രിസ്തു ഒരു കാര്യം ജയിച്ചു എന്ന് നാം വായിക്കുന്നു.
ഹി ഫോട്ട് ആൻഡ് ഹി ഓവർകെയിം ആൻഡ് ഹി സേസ് ഇഫ് യു ഓവർകം ആസ് ഐ ഓവർകെയിം. ഹൗ ഡിഡ് ജീസസ് ഓവർകം?
അവൻ പോരാടുകയും ജയിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവൻ പറയുന്നു, ഞാൻ ജയിച്ചതുപോലെ. എങ്ങനെയാണ് യേശുക്രിസ്തു ജയിച്ചത്?
By the power of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ.
He says, if you overcome by the power of the Holy Spirit, you will sit with me on my throne.
നിങ്ങളും അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജയിക്കുന്നുവെങ്കിൽ എന്നോടൊപ്പം സിംഹാസനത്തിൽ നിങ്ങളും ഇരിക്കും.
I want to ask you, what do you think of Revelation 3:21?
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വെളിപ്പാട് പുസ്തകം 3 അധ്യായത്തിലെ ഈ 21 വാക്യത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്?
You think it can read like this?
നമുക്കിങ്ങനെ,
even if you don't overcome, you will still sit down with me on my throne.
നിങ്ങൾ ജയിക്കുന്നില്ലെങ്കിലും നിങ്ങൾ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്നാണോ?
You think it means that? Think about it seriously.
നിങ്ങൾ ഗൗരവപൂർവം ഈ വാക്യത്തെ കുറിച്ച് ചിന്തിക്കുക.
Do you think Jesus is telling a lie when he says he overcomes will sit with me on my throne? What about those who don't overcome?
ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ യേശുക്രിസ്തു ഇവിടെ കള്ളമാണോ പറയുന്നത്? ജയിക്കാത്ത ആളുകളെ സംബന്ധിച്ചോളം എന്താ സംഭവിക്കാൻ പോകുന്നത്? ജയിക്കാത്തവരും അവനോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ യേശുക്രിസ്തു ഇവിടെ കള്ളമാണോ പറയുന്നത്? അങ്ങനെയെങ്കിൽ അത് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണോ യേശുക്രിസ്തു പറയുന്നത്?
So long as you accepted me as your savior, whether you overcome or not, you will sit with me on my throne.
നിങ്ങൾ എന്നെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചാലും ഇല്ലെങ്കിലും എന്നോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നാണോ യേശുക്രിസ്തു പറയുന്നത്?
No, my brother, sister, you will not.
എന്റെ സഹോദരനെ സഹോദരി, യേശുക്രിസ്തു അങ്ങനെയല്ല പറയുന്നത്.
If you don't overcome, I don't know where you'll be.
നിങ്ങൾ ജയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കും എന്ന് എനിക്കറിയില്ല.
It says in Revelation 3 verse 5.
വെളിപ്പാട് പുസ്തകം 3 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു.
If you overcome, I will not erase your name from the book of life.
ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്ന് എഴുതിയിരിക്കുന്നു.
Is it important to overcome or not?
ജയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ?
Does Revelation 3 verse 5 read like this? Well, whether you overcome or not, I will never erase your name from the book of life.
വെളിപ്പാട് പുസ്തകം 3 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും സാരമില്ല, ഞാൻ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നത്?
Because you accepted me as your savior, right?
കാരണം നിങ്ങൾ എന്നെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട്.
It says, oh well, it doesn't matter if you overcome or not.
നീ എന്നെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും സാരമില്ല എന്നാണോ യേശുക്രിസ്തു പറയുന്നത്?
Those are the false teachers.
അങ്ങനെ നിങ്ങളെ ആരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ അവർ കാപട്യക്കാരായ വേദം അവർ വ്യാജ പ്രവാചകന്മാരാണ്.
Beware of deception in the last days.
അവസാന നാളുകളുടെ വഞ്ചനയെക്കുറിച്ച് നിങ്ങൾ ജാഗ്രതയായിരിക്കുക.
They will do signs and wonders and tell you.
അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളോട് പറയും.
Whether you overcome or not, your name will not be erased. You will sit with the
നിങ്ങൾ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നിങ്ങളുടെ പേര് മായ്ച്ചു കളയുകയില്ല. നിങ്ങൾ എന്നോടൊപ്പം ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും കർത്താവിനോടൊപ്പം നിങ്ങൾക്ക് സിംഹാസനത്തിൽ ഇരിക്കുവാൻ കഴിയുന്നവർ അവർ കള്ളപ്രവാചകന്മാരാണ്.
Well, I want to tell you, I don't believe that.
ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ അത് വിശ്വസിക്കുന്നില്ല.
ഞാൻ
യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു.
I believe God's word.
ഞാൻ ദൈവവചനം വിശ്വസിക്കുന്നു.
And I believe also what it says in Revelation 21 and verse 7.
വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്ന കാര്യവും ഞാൻ വിശ്വസിക്കുന്നു.
Revelation 21 verse 7. He who overcomes will inherit all these things that I have shown you, he says to John.
വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 7-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലന് ഇതാ അവൻ കാണിച്ചു കൊടുക്കുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും.
ഇൻ ഹെവൻ I will be his God and he will be my son.
ജയിക്കുന്ന അവന്റെ അവകാശത്തെക്കുറിച്ച് ദൈവം പറയുന്നു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ അവന് പിതാവായിരിക്കും, അവൻ ഞാൻ അവന് ദൈവമായിരിക്കും, അവൻ എനിക്ക് മകനായിരിക്കും.
Does that mean when you don't overcome you will inherit all these things?
അതിന്റെ അർത്ഥം നിങ്ങൾ ജയിച്ചില്ലെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് അവകാശമായി ലഭിക്കും എന്നാണോ അതിന്റെ അർത്ഥം?
So my brothers and sisters, let's seek for the power of the Holy Spirit.
അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായിട്ട് നമുക്ക് അന്വേഷിക്കാം.
Seek it earnestly.
ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി അന്വേഷിക്കുക.
Be quick to confess sin.
വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പാപം ഏറ്റുപറയുക.
Be quick to acknowledge failure and ask God to forgive you.
നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങളുടെ തെറ്റുകൾ അത് വളരെ പെട്ടെന്ന് തന്നെ അംഗീകരിക്കുക, വളരെ പെട്ടെന്ന് തന്നെ ഏറ്റുപറയുക, ദൈവത്തോട് ക്ഷമ ചോദിക്കുക.
Conscience clear.
നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധമായി സൂക്ഷിക്കുക.
You can be an overcomer.
അങ്ങനെ നിങ്ങൾക്ക് ഒരു ജയാളിയായി നിൽക്കുവാനായിട്ട് കഴിയും.
And inherit the promises and reign with Jesus for all eternity.
ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും സ്വായത്തമാക്കി നിത്യതയോളം യേശുക്രിസ്തുവിനോടൊപ്പം നിങ്ങൾക്ക് വാഴുവാൻ കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Think of what you've heard today and see if something God is speaking to you.
നിങ്ങൾ ഇന്ന് കേട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ദൈവം നിങ്ങളോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക.
Something that particular.
ഏതെങ്കിലും ഒരു കാര്യം വ്യക്തിപരമായി നിങ്ങളോട് ദൈവം സംസാരിച്ചുവോ?
The Lord promises to forgive you all your past failures.
നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളെയും ക്ഷമിക്കാം എന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുന്നു.
And will help you, will fill you with his spirit.
അവൻ നിങ്ങളെ സഹായിച്ച് പരിശുദ്ധാത്മാവിനാൽ അവൻ നിങ്ങളെ നിറയ്ക്കും.
If you open every part of your being to him, say, Lord, I'm sorry.
നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നിങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണമായി തുറന്ന് നിങ്ങൾ അവനോട് പറയുക, ദൈവമേ എന്റെ തെറ്റുകളെ എന്നോട് ക്ഷമിക്കണമേ, ദൈവമേ ഞാൻ ജീവിച്ച ഈ വഴികൾ കർത്താവെ തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ. ഞാൻ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മുതിർന്ന ആളുകളുടെ ഇടയിൽ നിങ്ങൾ കണ്ട തെറ്റായ മാതൃകകളെ നിങ്ങൾ പിൻപറ്റാതിരിക്കുക.
Take your life seriously before the Lord when you are young. Say, Lord, I want to live for you completely.
നിങ്ങളുടെ ചെയ്യുവന പ്രായത്തിൽ തന്നെ നിങ്ങൾ ദൈവത്തോട് പറയുക, നിങ്ങളുടെ ഹൃദയത്തിൽ നിർണയം ചെയ്യുക, കർത്താവേ മുഴു ഹൃദയത്തോടെ അങ്ങയെ പിൻപറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want to yield my whole being to you.
കർത്താവേ എന്റെ മുഴു ഹൃദയത്തെയും അങ്ങേക്കായിട്ട് അർപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു.
Be filled with the Holy Spirit.
കർത്താവേ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞാൻ ആഗ്രഹിക്കുന്നു.
And I want to live a life of righteousness and peace and joy in the Holy Spirit.
നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും ഉള്ള ഒരു ജീവിതം ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Give me this life.
ദൈവമേ എനിക്ക് ഈ ജീവിതം അങ്ങ് നൽകണമേ.
At any cost.
കർത്താവേ എന്ത് വില കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്.
I know you'll do it. I believe.
കർത്താവേ അങ്ങ് അത് എന്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Jesus name.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.
Amen.
Amen.